الواحد القهار الذي لم يلد ولم يولد ولم يكن له كفوا احد، صلى الله على سيدنا محمد وعلى اله واصحابه اجمعين. ان نريد الا الفلاح ما استطعت وما توفيقي الا بالله، عليه توكلت واليه انيب. اشهد ان لا اله الا الله واشهد ان محمد رسول الله. أعوذ بالله السميع العليم من الشيطان الرجيم. يا مريم اقنتي لربك واسجدي واركعي مع الراكعين. ذلك من أنباء الغيب نوحيه إليك وما كنت لديهم إذ يلقون أقلامهم أيهم يكفل مريم أيهم يكفل مريم وما كنت لديهم إذ يختصمون. إذ قالت الملائكة يا مريم إن الله يبشرك بكلمة منه اسمه المسيح عيسى بن مريم وجيها في الدنيا والآخرة ومن المقربين. ആദരണീയരായ രക്ഷിതാക്കളെ, സഹോദരന്മാരെ, സഹോദരികളെ, അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. സൂറത്ത് ആലി ഇംറാനിലെ നാൽപ്പത്തി രണ്ട് ആയത്തുകളാണ് നമ്മൾ ഇതുവരെ പഠിച്ചത്. 43 മുതൽ ഉള്ള ആയത്തുകളാണ് ഇനി നമുക്ക് മനസ്സിലാക്കാനുള്ളത്. 42-ാമത്തെ ആയത്തിനോടുകൂടി നമ്മൾ വീണ്ടും മറിയം ബീവിയിലേക്ക് വന്നിരിക്കുകയാണ്. അതിനിടക്ക് സക്കരിയാ നബി അലൈഹി സ്ലാമിന്റെയും യഹ്യാ നബി അലൈഹി സ്ലാമിന്റെയും ചരിത്രം ഉദ്ധരിക്കുകയുണ്ടായി. ഖുർആൻ അത് എടുത്തുധരിച്ചതിന്റെ ഒരു അടിസ്ഥാന ലക്ഷ്യം ഞാൻ വിശദീകരിച്ചിരുന്നു. യഹ്യാ നബി അലൈഹി സ്ലാമിന്റെ ജനനം ഒരർത്ഥത്തിൽ അത്ഭുതകരമായി, അസാധാരണത്വമുള്ളതായി. വയോവൃദ്ധനായ പിതാവിന് മച്ചിയും അതേപോലെ തന്നെ വൃദ്ധയുമായ ഒരു സ്ത്രീയിൽ ഒരു കുഞ്ഞു ജനിക്കുകയാണ്. അപ്പൊ അതുപോലെ അത് ഖുർആൻ എടുത്തുദ്ധരിക്കുന്നതിന്റെ ഒരടിസ്ഥാനം ജനനത്തിന്റെ അത്ഭുതാവസ്ഥ പരിഗണിച്ച് ദിവ്യത്വം കൽപ്പിക്കുമായിരുന്നുവെങ്കിൽ ഈസാ അലൈഹി സ്ലാമിന് മാത്രമല്ല യഹ്യാ നബി അലൈഹി സ്ലാമിനും ഒക്കെ ദിവ്യത്വം കൽപ്പിക്കപ്പെടേണ്ടതായിരുന്നു. ഈസാ നബി അലൈഹി സ്ലാമിന്റെ ഉദാഹരണം അള്ളാഹുവിന്റെ അടുക്കൽ ആദം നബി അലൈഹി സ്ലാമിന്റെ പോലെ. എന്നാൽ ആദം നബി അലൈഹി സ്ലാമിനെ മണ്ണിൽ നിന്നാണ് സൃഷ്ടിച്ചത്. പിതാവും മാതാവും ഇല്ലാതെ സൃഷ്ടിക്കപ്പെട്ട ആളാണ് ആദം നബി അലൈഹി സ്ലാം, ഹവ്വ അലൈഹി സ്ലാമിയൊക്കെ. അപ്പൊ അതുകൊണ്ട് ജനനത്തിന്റെ ഒരു അത്ഭുതാവസ്ഥയും ദൈവിക അല്ലെങ്കിൽ അമാനുഷികതയൊക്കെ പരിഗണിച്ചു ഒരാളെ ദിവ്യത്വത്തിലേക്ക് എത്തിക്കാൻ സാധ്യമല്ല എന്ന് സൂചിപ്പിക്കാനും കൂടിയായിരുന്നു ഇത്. വീണ്ടും മറിയം ബീവിയിലേക്ക് തന്നെ വന്നിരുന്നു. അവിടെ വെച്ച് വിശുദ്ധ ഖുർആൻ പറഞ്ഞത് മറിയം വൈദ്യകാലത്തിൽ മലായിക്കത്തുയാ മറിയം ഇന്നല്ലാഹസ്തഫാക്കി വതഹറക്കി വസ്തഫാക്കി അലാ നിസാ ഇല്ലാലം. ഇത് നമ്മൾ വിശദീകരിച്ചിരുന്നു. പിന്നീട് മലക്കുകൾ വന്ന് മറിയമിനോട് പറഞ്ഞത് നീ ഓർക്കുക, മറിയമേ അള്ളാഹു നിന്നെ പ്രത്യേകം സജ്ജമാക്കിയിരിക്കുന്നു, ലോകരിലെ ഏറ്റവും അതേപോലെ ശുദ്ധീകരിക്കുകയും ചെയ്തിരിക്കുന്നു, ലോകത്തിലെ സ്ത്രീകളിൽ ഏറ്റവും മികച്ചവളായി തിരഞ്ഞെടുക്കുകയും ചെയ്തിരിക്കുന്നു. അപ്പൊ അള്ളാഹു തആല മറിയമിനെ അവതരിപ്പിക്കുന്നത് ഏറ്റവും വിശുദ്ധയായ ഒരു സ്ത്രീയായി, വളരെ പരിശുദ്ധയായ ഒരാളായിട്ടാണ് ഖുർആൻ പരിചയപ്പെടുത്തി തരുന്നത്. മാത്രമല്ല കഴിഞ്ഞ ക്ലാസ്സിനെ സൂചിപ്പിച്ച പോലെ ഇമ്രാന്റെ പുത്രി മറിയമിനെ അള്ളാഹു തആല ഉദാഹരിക്കുകയാണ്, ലോകത്തുള്ള വിശ്വാസി സമൂഹത്തിന് മാതൃകയായി. അവർ തന്റെ ഗുഹ്യഭാഗങ്ങളെ കാത്തു സൂക്ഷിക്കുന്നു. പിന്നെ നാം അതിൽ നമ്മിൽ നിന്നുള്ള ആത്മാവിനെ ഊതി അവൾ അള്ളാഹുങ്കൽ നിന്ന് റബ്ബിങ്കൽ നിന്നുള്ള വചനങ്ങളെയും വേദങ്ങളെയും സത്യപ്പെടുത്തി അവൾ വക്കാലത്തു മിനൽ ഖാനിത്തീൻ വണക്കമുള്ള ജനങ്ങളിൽ പെട്ടവളായിരുന്നു. അങ്ങനെ ആ മറിയം ബീവിയെ ബൈബിളോ മറ്റ് യേശുക്രിസ്തുവിൻ്റെതാണെന്ന് പറഞ്ഞു നടക്കുന്ന ആളുകളൊക്കെ പരിചയപ്പെടുത്തുന്നതിനേക്കാൾ വിശുദ്ധമായ ഏറ്റവും നല്ല രീതിയിൽ മറിയമ്മിനെ വിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തുക. അതിനോട് ചേർന്ന് തന്നെയാണ് അടുത്ത ആയത്തും ഉള്ളത്. യാ മറിയമ ഖുനുതി ലിറബ്ബിക്കി വസ്ജുദി വഖഈ മാർവാഖഈൻ. വീണ്ടും മറിയമ്മിനെ അറിയിക്കുകയാണ്, യാ മറിയം, മറിയമേ. മറിയമ്മിനോട് വീണ്ടും സൂചിപ്പിക്കുകയാണ്, മറിയം ഒക്കുനുത്തി, നീ വണക്കമുള്ളവളാവുക, നീ വണക്കമുള്ള ആളായിത്തീരുക, നീ ഭക്തി കാണിക്കുകയും ചെയ്യുക. ഒക്കുനുത്തൊക്കെ നമ്മൾ പല പ്രാവശ്യം വിശദീകരിച്ചതാണ്. നീ റബ്ബിക്ക്, നിന്റെ റബ്ബിനോട്, ചീന പറയാൻ അങ്ങനെ സ്ത്രീലിംഗം, നിന്റെ റബ്ബിനോട് നീ വണക്കമുള്ളവളായിക്കാൻ. വസ്ജുദി, നീ സാഷ്ടാംഗം ചെയ്യുക, സുജൂദി ചെയ്യുക. വർക്കായി, നീ റുക്കുവും ചെയ്യുക. മാർവാഖഈൻ, കുനിയുന്നവരോടൊപ്പം, റുക്കുവ ചെയ്യുന്നവരോടൊപ്പം. വർക്കായി, നീ കുനിയുകയും ചെയ്യുക. മാർവാഖഈൻ, കുനിയുന്നവരോടൊപ്പം, അല്ലെങ്കിൽ അവരോടൊപ്പം നീ അള്ളാഹുവിന് മുമ്പിൽ റുക്കുവ ചെയ്യുക. അപ്പൊ ഇവിടെ മറിയമ്മിനോട് വീണ്ടും അള്ളാഹുവിനോട് കൂടുതൽ വണക്കമുള്ള ആളും അള്ളാഹുവിനോട് കൂടുതൽ വിധേയത്വമുള്ള ആളുമായി മാറാൻ കൂടി മലക്കൾ ആവശ്യപ്പെടുകയാണ്. യാ മറിയമ്മേ, മറിയമ്മേ, കുനുത്തി, നീ വണക്കമുള്ളവളായിത്തീരുക. അള്ളാഹുവിനോട് അങ്ങേയറ്റത്തെ വണക്കവും എല്ലാമുള്ള ആളായിത്തീരുക എന്ന് പറഞ്ഞുള്ള തികഞ്ഞ എളിമയോടും വിനയത്തോടും കൂടി അള്ളാഹുവിന്റെ മുമ്പിൽ സ്വയം സമർപ്പിതയായിത്തീരുക. അതാണ് കുനുത്തി എന്ന് പറഞ്ഞു, അങ്ങേയറ്റത്തെ വിനയത്തോടു കൂടിയ സമർപ്പിതയായിത്തീരുക. വസ്തുതി, സാഷ്ടാംഗം ചെയ്യുക. സുജൂദ് എന്ന് പറഞ്ഞാൽ അള്ളാഹുമായിട്ട് ഏറ്റവും അടുക്കുന്ന ഒരു ഘട്ടമാണ് സുജൂദ്. ഒരടിമ ദാസനും അള്ളാഹുമായിട്ട്, ഒരു ദാസൻ അള്ളാഹുമായിട്ട് ഏറ്റവും അടുക്കുന്നത് ഓഹ് സാജിദുന അവൻ സുജൂദ് ചെയ്യും, തന്റെ ശരീരത്തിന്റെ എല്ലാം അവന്റെ മുന്നിൽ സമർപ്പിക്കുകയാണ്. വർക്കായി, നിങ്ങൾ കുനിയുകയും ചെയ്യുക, റുക്കുവ ചെയ്യുക. മാർവാഖഈൻ, കുനിയുന്നവരോടൊപ്പം എന്നതിന് തഫ്സീർ പറയുന്നത് മറ്റുള്ളവരുടെ കൂടെ ആരാധനാകാര്യം സംഘടിതമായി തന്നെ നിർവഹിക്കുക. മറിയം അവരുടെ ഭജന മുറിയിലിരുന്നു കൊണ്ട്, മെഹ്റാബിൽ ഇരുന്നു കൊണ്ട് തന്നെ അവിടെ നടക്കുന്ന നമസ്കാരത്തോടൊപ്പം, അവിടുത്തെ പ്രാർത്ഥനയോടൊപ്പം ചേർന്നിരുന്നു ചേരണമെന്ന നിർദ്ദേശമാണ് വന്നത്. ഇത് വെച്ചിട്ട് സംഘടിത നമസ്കാരത്തിന്റെ പ്രാധാന്യമൊക്കെ ചില മുഫസ്സിറുകൾ വിശദീകരിക്കുന്നു. കേവലം അതിലല്ല അർത്ഥം, പകരം എല്ലാ അർത്ഥത്തിനും അള്ളാഹുവിന് വിധേയപ്പെടുക, പൂർണ്ണമായി അവന് സമർപ്പിതയായിത്തീരുക. ഇങ്ങനെ വലിയൊരു ദൗത്യം ഏറ്റെടുക്കാൻ വേണ്ടി പോകുന്നു, വലിയൊരു സംഗതി വരാൻ പോവുകയാണ്. അല്ലാഹു തആല സവിശേഷം പ്രവാചകയല്ലാത്ത ഒരാളെ സവിശേഷമായി പ്രത്യേകം തരാം. അങ്ങനെ തെരഞ്ഞെടുപ്പൊക്കെ ഉണ്ട്, ചില മഹാന്മാരെ ഖുർആൻ തന്നെ എടുത്തു പറഞ്ഞില്ല. അപ്പൊ ലുഖ്മാൻ അലൈഹി സ്വലാമിനെ അല്ലാഹു തആല ഹിക്മത്ത് പ്രത്യേകം നൽകി ആദരിച്ചു. അപ്പൊ ചില അമ്പിയാക്കന്മാരല്ലാത്ത ചില മഹത്തുക്കളെയൊക്കെ അല്ലാഹു തആല പ്രത്യേകം ഉയർത്തി, അല്ലെങ്കിൽ ഉന്നത സ്ഥാനത്ത് കൊണ്ടുവരും. അങ്ങനെയുള്ള ഒരു സ്ഥാനത്താണ് മറിയം. ആ മറിയം വലിയൊരു ദൗത്യമാണ് ഏറ്റവും പോകുന്നത് എന്ന് പറഞ്ഞാൽ, ഈസാ അലൈഹി സ്വലാമിന് ജന്മം കൊടുക്കാൻ പോകുക പിതാവില്ലാതെ. അതുകൊണ്ട് അള്ളാഹു അവരെ പ്രത്യേകം പരിശുദ്ധയാക്കി ഉന്നതമാക്കി എടുത്തിരിക്കുന്നു. അതിന്റെ ഭാഗമെന്ന നിലക്ക് കൂടുതൽ അള്ളാഹുവിനോട് വിനയം കാണിക്കാനും വണക്കമുള്ള ആളായിത്തീരാനും സാഷ്ടാംഗം നമിക്കാനും കുനിയാനും അള്ളാഹു തആല ആവശ്യപ്പെടുകയാണ് ഇവിടെ ചെയ്യുന്നത്. ഇനി ഇത് പറഞ്ഞതിന് ശേഷം, ഈ ആയത്തിന് ശേഷം ഒരു ഇടവാചകം പറയുക എന്ന് പറഞ്ഞാൽ, ഇവിടെ നമ്മള് നജറാനിലെ ക്രിസ്തീയ സംഘത്തിന്, അല്ലെങ്കിൽ ആ സമൂഹത്തിന് അവരുമായുള്ള സംവാദമാണല്ലോ യഥാർത്ഥത്തിൽ നടക്കുന്നത്. അവരുടെ ചോദ്യങ്ങൾക്കും അവരുടെ അന്വേഷണങ്ങൾക്കുമുള്ള വളരെ അത്ഭുതകരമായ മറുപടിയാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ആ പറഞ്ഞുകൊണ്ടിരിക്കുന്നതിനിടക്ക് ഒരു ഇടവാചകം പ്രവാചകനോടായിട്ട്, ഒരു ഇടക്കുള്ള ഒരു വർത്തമാനം പ്രവാചകനോടായിട്ട് പറയാം എന്ന് പറഞ്ഞാൽ, കേവല വർത്തമാനമല്ല, ഇതിനെ ശക്തിപ്പെടുത്തുന്ന ഒരു വാചകം. ഇത് വേണമെങ്കിൽ തുടക്കത്തിൽ പറയാവുന്ന ഒരു വാചകമായിരുന്നു, പക്ഷെ ഇടക്കത് പറയുക എന്നത് ഖുർആന്റെ ഒരു ശൈലിയാണ്. ഇടക്കൊരു ഇടവാചകം പറഞ്ഞിട്ട് എന്താണോ പറഞ്ഞു വരുന്നത് അതിനെ ശക്തിപ്പെടുത്തുക എന്നത് വിശുദ്ധ ഖുർആന്റെ ഒരു പൊതുശൈലിയാണ്. ആ പൊതുശൈലിയുടെ ഭാഗമായിട്ടാണ് അടുത്ത ആയത്തെ നമുക്ക് കാണാൻ കഴിയുന്നത്. ദാലിക മിൻ അംബാഇൽ ഗൈബി നൂഹീഹി ഇലൈക അദൃശ്യമായ അല്ലെങ്കിൽ അഗോചര വാർത്തകളാകുന്നു. അദൃശ്യമായ, നമുക്ക് നേർക്കു നേരെ കാണാൻ കഴിയാത്ത വാർത്തകളാകുന്നു. നൂഹീഹി ഇലൈക, നാം നിനക്ക് അത് അറിയിച്ചു തരുന്നു, അല്ലെങ്കിൽ ദിവ്യബോധനത്തിലൂടെ നാം നിനക്ക് വഹിയായി നൽകുന്നു. നൂഹീഹി ഇലൈക, നാം അതിനെ നാം വഹിയ നൽകുന്നു. ഒമാ കുന്ത, നീ ഉണ്ടായിരുന്നില്ല. ഒമാ കുന്ത, നീ ഉണ്ടായിരുന്നില്ല. ലദൈഹിം, അവരുടെ അടുക്കൽ. ഇത് യുൽക്കൂന, അവർ ഇട്ടപ്പോൾ, അവർ എറിഞ്ഞപ്പോൾ, അവരെറിയുമ്പോൾ, അവരിടുമ്പോൾ, അഖ്ലാമഹും, അവരുടെ പേനകളെ, അമ്പുകോലുകളെ, നാരായങ്ങളെ, അയ്യുഹും, അവരിൽ ഏതൊരുവൻ, അവരിൽ ആർ, യക്കുഫുലു, ഏറ്റുവാങ്ങും, കഫാലത്ത്, യക്കുഫുലു, ഏറ്റുവാങ്ങും, മറിയമ, മറിയമിനെ അവരിൽ ആര് ഏറ്റുവാങ്ങും. ഒമാക്കുന്ത, നീ ഉണ്ടായിരുന്നില്ല. ലദൈഹിം, അവരുടെ അടുക്കൽ. ഇത് യഖ്തസിമൂൻ, അവർ തർക്കിക്കുമ്പോൾ, അവർ തർക്കിക്കുമ്പോൾ നീ അവരുടെ അടുത്ത് ഉണ്ടായിരുന്നില്ല. അടുത്ത ഒന്നുകൂടി പറയുമ്പോൾ ശരിക്കും മനസ്സിലാവും. ലാലിക, ഇത് അല്ലെ, അത് മിൻ അംബായിൽ ഗൈബി, അദൃശ്യമായ വാർത്തകളാകും, അഗോചര വാർത്തകളാകും. നൂഹീഹി ഇലൈക, നിനക്ക് അത് വഹിയായി അറിയിക്കുന്നു, ദിവ്യബോധനത്തിലൂടെ അറിയിക്കുന്നു. ഒമാ കുന്ത, നീ ഉണ്ടായിരുന്നില്ല. ലദൈഹിം, അവരുടെ അടുക്കൽ, അല്ലെങ്കിൽ അവിടെ. ഇത് യുൽക്കൂന, അവർ എറിയുമ്പോൾ, അവരിടുമ്പോൾ, അവർ എന്ന് പറഞ്ഞാൽ ആ ക്ഷേത്ര പരികർമ്മികൾ എറിയുമ്പോൾ, അത് ശരിയായിരിക്കും മനസ്സിലാവും. അക്ലാമഹും, അവരുടെ പേനകളെ, അവരുടെ നാരായങ്ങളെ, അവരുടെ നറുക്കുകൾ. അയ്യുഹും, അവരിൽ ആരാണ് യഖ്ഫുലു, സംരക്ഷിക്കുക, മറിയമ്മ, മറിയമ്മിനെ സംരക്ഷിക്കുക ആരാണ്. ഒമാ കുന്ത, നീ ഉണ്ടായിരുന്നില്ല. ലദൈഹിം, അവരുടെ അടുത്ത്. ഇത് യഖ്തസിമൂൻ, അവർ തർക്കിച്ചു കൊണ്ടിരിക്കെ. എന്ന് പറഞ്ഞാൽ പ്രവാചക, ഈ ഇവ, ഈ കാര്യങ്ങളൊക്കെ ദിവ്യബോധനത്തിലൂടെ നാം നിനക്ക് അറിയിച്ചു തരുന്ന അദൃശ്യ വാർത്തകളാകും. മറിയമ്മിനെ സംരക്ഷിക്കുന്നത് ആരാണ് എന്ന് നിശ്ചയിക്കാൻ ക്ഷേത്ര പരികർമ്മികൾ നറുക്കിടുമ്പോൾ നീ അവിടെ ഉണ്ടായിരുന്നില്ലല്ലോ. അവർ തർക്കിക്കുന്ന സമയത്തും നീ അവരുടെ അടുത്ത് ഉണ്ടായിരുന്നില്ല. അപ്പൊ അത്ഭുതകരമായ കാര്യങ്ങളാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി പറയുന്നത്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിക്ക് മുമ്പ് ഇത്തരം കാര്യങ്ങളൊന്നും പ്രവാചകൻ എവിടെയും പോയി പഠിച്ചിട്ടില്ല. പ്രവാചകൻ തൗറാത്ത് വായിക്കുകയോ ഇഞ്ചീല് വായിക്കുകയോ അല്ലെങ്കിൽ മറ്റ് വേദഗ്രന്ഥങ്ങളുടെ വിശദീകരണങ്ങൾ വായിക്കുകയോ അല്ലെങ്കിൽ ഏതെങ്കിലും മഹാന്മാരായ പുരോഹിതന്മാരുടെ അടുക്കൽ പോയിരുന്ന് പഠിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. വായിക്കാനും ആ അർത്ഥത്തിൽ അറിയില്ലെന്നാണ് അഭിപ്രായപ്പെടുന്നത്. അപ്പൊ പ്രവാചകൻ ഇത്തരം മുൻകാല ചരിത്രങ്ങളൊന്നും പ്രവാചകൻ അറിയില്ല എന്ന് മാത്രമല്ല, അവിടെയുള്ള ജനതക്കും ഈ കാര്യങ്ങൾ അറിയില്ല. മാത്രമല്ല, ഇപ്പോൾ വിശുദ്ധ ഖുർആൻ അവതരിപ്പിക്കുന്ന മറിയം ബീവിയെ സംബന്ധിച്ചും, ഈസാ നബിയെ സംബന്ധിച്ചും, ദക്കരി അലൈഹി ഇസ്ലാമിനെ സംബന്ധിച്ചും, യഹ്യാ നബി അലൈഹി ഇസ്ലാമിനെ സംബന്ധിച്ചും ഒക്കെ പറയുന്ന കാര്യങ്ങൾ യഥാർത്ഥത്തിൽ പരിപൂർണമായ സ്വഭാവത്തിൽ ബൈബിളിലില്ല. അത് യഹൂദ പുരോഹിതന്മാർക്കോ ക്രിസ്തീയ പുരോഹിതന്മാർക്കോ കൃത്യമായി അറിയുന്ന കാര്യങ്ങളും അല്ല. അപ്പൊ അതിനെ സംബന്ധിച്ചാണ് അള്ളാഹു തആല ഇതിന്റെ ഇടക്കൊരു കാര്യം പറയാൻ, ഇടവാചകം പോലെ. എന്താണ്? ഈ കാര്യങ്ങളൊക്കെ അള്ളാഹു താങ്കൾക്ക് വഹിയായി നൽകുന്ന കാര്യമാണ്. കാരണം ഇവര് വരുമ്പോ പ്രവാചകനൊന്നും അറിയില്ല, പക്ഷെ അള്ളാഹു തആല അറിയിച്ചു കൊടുത്തതിന്റെ അടിസ്ഥാനത്തിലാണ് ഈസാ നബി അലൈഹി സ്വലാമിന്റെയും മറിയമ്മിന്റെയും ഒക്കെ ചരിത്രം, യഹ്യാ നബി അലൈഹി സ്വലാമിന്റെ ചരിത്രം ഖുർആൻ അവതരിപ്പിക്കുന്നത്. ദാലിക മിൻ അംബായിൽ ഗൈബ്, ഇതൊക്കെ അദൃശ്യമായ കാര്യങ്ങളാ. കാരണം ഇതൊന്നും നബിക്ക് അറിയില്ല, ആ സംഭവം നബി കണ്ടിട്ടില്ല. നൂഹീഹി ഇലൈക, താങ്കൾക്ക് വഹിയായി നൽകുന്ന അദൃശ്യമായ കാര്യങ്ങളാണ്. ഒമാ കുന്ത ലദൈഹിം, ഇത് യുൽക്കൂന, അക്ലാമഹും, അയ്യുഹും, യഖ്ഫുലു, മറിയമ. ഒമാ കുന്ത, നീ ഉണ്ടായിരുന്നില്ല. ഇത് യുൽക്കൂന അക്ലാമഹും, അവരുടെ പൂരികകളെ, പേനകൾ അല്ലെങ്കിൽ അവരുടെ നാരായകങ്ങളെ അവരെറിയുന്ന സമയത്ത് ഇനി അവിടെ ഉണ്ടായിരുന്നില്ല. ഇതെന്താ സംഭവം എന്ന് പറഞ്ഞാല്, നമുക്കറിയാം മറിയമ്മിനെ അവരുടെ ഉമ്മ ആദ്യം ആൺകുട്ടിയാണെന്നാണ് കരുതിയത്, പക്ഷെ ജനിച്ചത് പെൺകുഞ്ഞാണ്. അതുകൊണ്ട് തന്നെ ആ ക്ഷേത്ര പള്ളിയിലേക്ക് നേർച്ചയാക്കി. പക്ഷെ പെൺകുട്ടി അവിടെ അങ്ങനെ സാധാരണ എടുക്കാറില്ല. അപ്പൊ ഈ പെൺകുട്ടിയെ എടുക്കണമോ വേണ്ടേ എന്ന ചർച്ച നടന്നിരിക്കാം. ഇനിയിത് പെൺകുട്ടി ആയതുകൊണ്ട് പ്രത്യേകിച്ചും ഒരു സംരക്ഷണം അനിവാര്യമാണ്. അങ്ങനെയാണെങ്കിൽ ആ സംരക്ഷണം ആര് ഏറ്റെടുക്കും? എല്ലാവർക്കും ഒരു ആദ്യത്തെ ഒരു കാര്യമല്ലേ, തങ്ങൾക്ക് ഏറ്റെടുക്കാം എന്ന തർക്കം അവരുടെ ഇടയിൽ നടന്നിരിക്കണം. തർക്കത്തെ കുറിച്ച് പല അഭിപ്രായങ്ങളുണ്ട്, പല തർക്കവും വന്നേക്കാം. ഇങ്ങനെ പെൺകുട്ടിയെ എടുക്കണോ വേണ്ടെന്ന് തർക്കം വന്നേക്കാം, അല്ലെങ്കിൽ എടുക്കുകയാണെങ്കിൽ തന്നെ ആ പെൺകുട്ടിയെ ഞാനാവാം എന്ന് പലരും ആവശ്യപ്പെട്ടേക്കാം. അപ്പൊ ഈ തർക്കം വന്നപ്പോൾ അതിനൊരു നറുക്കിടുക എന്ന രീതിയാണ് സ്വീകരിച്ചത്. അതിനവർ ചെയ്യാറുള്ള ഒരു രീതി, ഈ പേനകളോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഒക്കെ എന്ത് ചെയ്യും, ആദ്യമേ അവരുടെ പേരെഴുതിയിട്ട് പല രീതിയിലും പറയുന്നുണ്ട്, അവർ വെള്ളത്തിലിടും, അതിൽ പൊന്തി നിൽക്കുന്നതോ താഴ്ന്നു നിൽക്കുന്നതോ ഒക്കെ ആയ ഏതെങ്കിലും ഒന്ന് സെലക്ട് ചെയ്യും, ആ ആൾക്കായിരിക്കും അതിന്റെ തെരഞ്ഞെടുപ്പ്. ചില തഫ്സീറുകളാണ് ഇത് ജോർദാൻ നദിയിൽ കൊണ്ടുപോയി, എന്നിട്ട് ഈ പേനകളൊക്കെ ഒഴുകിപ്പോകുമ്പോ പോകാതെ നിന്ന പേന, ഒഴുകിപ്പോകാതെ അവിടെ അവശേഷിച്ച പേന ആരുടേതാണോ അയാളെ നറുക്കിട്ട് തെരഞ്ഞെടുക്കും. ഇങ്ങനെ പല രീതിയിൽ പറയുന്നുണ്ട് എന്തെങ്കിലും അവിടെ. അതിന് അല്ലാഹു അലം, എന്തായാലും ഇവരെ നറുക്കിട്ടെടുത്തിട്ട് ആ ആൾക്ക് ബാലികയായ മറിയമ്മിനെ സംരക്ഷിക്കാനുള്ള അവകാശം കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഇതില് അങ്ങനെ നറുക്കിട്ട് കിട്ടിയതിൽ സക്കരി അലൈഹിസ്സലാമിന് ലഭിച്ചു. മാത്രമല്ല സക്കരി അലൈഹിസ്സലാമിന് ഒരു വാദഗതി തന്നെ ഉണ്ടായിരുന്നു, അദ്ദേഹത്തിന്റെ ഭാര്യ ഇവരുടെ ഉമ്മയുടെ മറിയമ്മിന്റെ ഉമ്മയുടെ സഹോദരിയാണ്. അപ്പൊ ഉമ്മയുടെ സഹോദരിക്കാണ് പിന്നെ മാതാപിതാക്കൾ ഇല്ലെങ്കിൽ പിന്നെ സംരക്ഷണത്തിന്റെ ഏറ്റവും നല്ല അധികാരം. ഇത് വെച്ചിട്ട് ചില ഫുഖഹാക്കൾ തന്നെ പറയാറുണ്ട്, ഉമ്മ വല്യമ്മയൊക്കെ കഴിഞ്ഞാൽ വാപ്പയൊന്നും ഇല്ലെങ്കിൽ പിന്നെ ഒരു പെൺകുട്ടിയെ സംരക്ഷിക്കാനുള്ളത് അധികാരം ഒരിത് അവരുടെ മാതൃ സഹോദരിക്കാണ്. അൽഹാലത്ത് വിമൻസിലത്തിൽ ഉമ്മയുടെ സ്ഥാനത്താണ് മാതൃ സഹോദരി എന്ന് പറയാറുണ്ട്. അപ്പോ ഈ അടിസ്ഥാനത്തിൽ ഫുഖഹാക്കൾ അങ്ങനെ വിശദീകരിക്കാറുണ്ട്. എന്തായാലും ഈ തർക്കമൊക്കെ നടക്കുമ്പോൾ താങ്കൾ അവിടെ ഉണ്ടായിരുന്നില്ലല്ലോ. ഖുർആൻ പറയാണ് ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി നേരിട്ട് കാണുകയോ അല്ലെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി തർക്കം നടക്കുന്ന സമയത്ത് അവിടെ ഉണ്ടായിട്ടില്ല. ഇത് ഈ ഇത് എറിയുന്ന സമയത്തുമില്ല, ഒമാ കുൻത ലദൈഹിം ഇദ് യഖ്തസിമൂൻ അവർ തർക്കിക്കുന്ന സമയത്തും താങ്കൾ അവിടെ ഉണ്ടായിട്ടില്ല. പ്രവാചകന് ഇത് എവിടുന്ന് കിട്ടി? പ്രവാചകന് ഈ സന്ദേശം എങ്ങനെ ലഭിച്ചു? പ്രവാചകൻ ഒരു പുരോഹിതന്റെ അടുത്ത് പോയി പഠിച്ചിട്ടില്ല. പ്രവാചകന് പഴയകാല ചരിത്രങ്ങളൊന്നും പ്രവാചകനെ അറിയില്ല. ആരുടെ അടുത്തും പ്രവാചകൻ പോയി പഠിച്ചതായിട്ട് ഒരു തെളിവും പ്രവാചകനെ നഖശിഖാന്തം എതിർക്കുകയും വിമർശിക്കുകയും ചെയ്യുന്ന ആർക്കും പറയാൻ കഴിയില്ല. അന്ന് പ്രവാചകനെ ഇപ്പിതമൊക്കെ ചോദ്യം ചെയ്യാനും പരിശോധിക്കാനൊക്കെ വേണ്ടി വരുന്ന നസാറാക്കളും യഹൂദന്മാരും, അതേപോലെ തന്നെ പ്രവാചകനെ ശക്തമായി എതിർക്കുന്ന മക്കയിലെ മുശ്രിക്കുകൾക്കൊക്കെ പറയാലോ, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി ഈ പൂർവകാല ചരിത്രങ്ങളൊക്കെ ഇന്ന ആളിൽ നിന്ന് പഠിച്ചതാണ്, ഇന്ന വേദഗ്രന്ഥം വായിച്ചതാണെന്ന് പറയാമായിരുന്നു. അങ്ങനെ ഒരു ആരോപണം ഉന്നയിക്കപ്പെട്ടിട്ടില്ല. വെറുതെ ഇങ്ങനെ പറയാറുണ്ട്, അങ്ങനെ കൊണ്ടുവന്നതാണ് ഇങ്ങനെ കിട്ടിയതാണെന്ന് പറയാറുണ്ട്. അതുകൊണ്ട് ഇതിന്റെ ഇടയിൽ ഖുർആൻ പറയാണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ആരാ, ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയാണ്, അദ്ദേഹത്തിന് ഇത് എവിടുന്ന് കിട്ടി? ആ കിട്ടിയതിനെ കുറിച്ചാണ് ഖുർആൻ പറഞ്ഞത്, ദാലിക മിൻ അംബാഇൽ ഗൈബി നൂഹീഹി ഇലൈക, ഇത് താങ്കൾക്ക് വഹയായി ലഭിച്ചതാ എന്ന് പറഞ്ഞാൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിക്ക് അള്ളാഹുവിൽ നിന്ന് വഹി ലഭിക്കുന്നുണ്ട്. അങ്ങനെ വഹി ലഭിക്കുന്ന പ്രവാചകനാണ് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്ന് കൃത്യമായിട്ട് പറയുകയാണ് ഇവിടെ അതിന്റെ ഇടയിൽ. അതാണ് അങ്ങനെ ഒരു ഇടവാചകമായിട്ട് ഇവിടെ വന്നത് എന്ന് മനസ്സിലാക്കും. അർത്ഥം മനസ്സിലായിട്ട് വിചാരിക്കുന്നു. ദാലിക അത് മിൻ അംബാഇൽ ഗൈബ്, ഗൈബ് എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അദൃശ്യമായ നബ വാർത്ത, ആ അദൃശ്യമായ വൃത്താന്തങ്ങളിൽ പെട്ടതാണ്. നൂഹീഹി ഇലൈക, അത് നാം ദിവ്യബോധനത്തിലൂടെ താങ്കൾ അറിയിക്കുന്നു. ഒമാ കുൻത ലദൈഹിം, താങ്കൾ അവരുടെ അടുക്കൽ ഉണ്ടായിരുന്നില്ല. ഇത് യുൽക്കൂന അക്ലാമുഹും, അവരവരുടെ തൂലികകൾ, കലമ് അക്ലാം, ആ തൂലികകൾ അവരെറിയുമ്പോൾ ഇടുമ്പോൾ എന്താ എന്തിനു വേണ്ടിയാണ്, അയ്യുഹും യഖ്ഫലു മറിയം, ആരാണ് മറിയമിനെ സംരക്ഷിക്കുക എന്ന് എന്ന് കണ്ടെത്താൻ വേണ്ടി അവർ നറുക്കിടുമ്പോൾ താങ്കൾ അവിടെ ഉണ്ടായിരുന്നില്ല. ഒമാ കുൻതനി ഉണ്ടായിരുന്നില്ല. ലദൈഹിം അവരുടെ അടുക്കൽ, ഇത് യഹ്തസിമൂൻ, അവർ ഈ വിഷയത്തിൽ തർക്കിച്ചുകൊണ്ടിരിക്കുമ്പോഴൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ. അതുകൊണ്ട് യഥാർത്ഥത്തിൽ ഈ സംരക്ഷണം, ഈ വിവരങ്ങളൊക്കെ താങ്കൾക്ക് വഹിയായി ലഭിക്കുന്നതാണ് എന്ന് ഇതിന്റെ കൂട്ടത്തിൽ വിശുദ്ധ ഖുർആൻ സമർത്ഥിക്കുകയാണ് ചെയ്യുന്നത്. ഇനി അടുത്ത ആയത്ത്, ഇത് പാലത്തിൽ മലയാ മറിയം إذ قالت الملائكة يا مريم إن الله يبشرك بكلمة من اسمه المسيح عيسى بن مريم وجيها في الدنيا والآخرة ومن المقربين. نوري إذ قالت الملائكة يا مريم إن الله يبشرك بكلمة منه اسمه المسيح عيسى بن مريم وجيها في الدنيا والآخرة ومن المقربين. إذ قالت الملائكة ملكوا പറഞ്ഞ സന്ദർഭം يا مريم ഇന്ന അല്ലാഹ നിശ്ചയമായും അല്ലാഹു യുബശ്ശിറുക്കി നിന്നെ സുവിശേഷം അറിയിച്ചിരിക്കുന്നു മി കലിമത്തിൻ ഒരു വചനത്താൽ ഒരു ഉത്തരവിന്റെ മിൻഹു അവനിൽ നിന്നുള്ള അവന്റെ പക്കൽ നിന്നുള്ള ഒരു ഉത്തരവിന്റെ സന്തോഷ വാർത്ത അറിയിച്ചിരിക്കുന്നു ഇസ്മുഹു അവന്റെ നാമം അൽ മസീഹ് മിശിഹ ഈസ ഇബ്നു മറിയം മറിയമിന്റെ പുത്രൻ ഈസ മസീഹ് എന്നാകുന്നു വജീഹൻ അന്തസ്സാർന്നവനാണ് പേജുള്ളവനാണ് ഫിത്തുന്യ വൽ ആഖിറ ഇഹലോകത്തും പരലോകത്തും അദ്ദേഹം വളരെ ഔന്നിത്യമുള്ള അല്ലെങ്കിൽ അദ്ദേഹം വ്യക്തിത്വമുള്ള ആളായിരിക്കും വമിനൽ മുഖർറബീൻ അള്ളാഹുവിന്റെ ഉത്തദാസന്മാരിൽ ഏറ്റവും അടുത്തവരിൽപ്പെട്ട ആളും ആയിരിക്കും എന്ന് മലായിക്കത്തുകൾ സന്തോഷ വാർത്ത അറിയിച്ച സന്ദർഭം പറഞ്ഞ സന്ദർഭം ഒന്നുകൂടി നോക്കാം. വൈദ് കാലത്തിൽ മലായിക്കത്തുകൾ പറഞ്ഞ സന്ദർഭം വീണ്ടും മലക്കുകൾ അവരുടെ അടുത്ത് വന്നിരിക്കുകയാണ്. മലക്കുകൾ വന്നിട്ട് പിന്നീട് ആ ഘട്ടം കഴിഞ്ഞു, പിന്നീട് വേറൊരു ഘട്ടത്തിൽ എന്തായാലും ഇവര് വചനമിരിക്കുന്ന ആ ഘട്ടമൊക്കെ കഴിഞ്ഞിട്ട് പിന്നീട് കുറച്ച് കഴിഞ്ഞ് വൈദ് കാലത്തിൽ മലായിക്കത്തുകൾ വീണ്ടും വന്നിട്ട് പറഞ്ഞു യാ മറിയം ഏ മറിയമേ ഇന്നല്ലാഹ യുബശ്ശിറുക്കി തീർച്ചയായും അല്ലാഹു താങ്കളെ നിങ്ങളെ സന്തോഷ വാർത്ത അറിയും. ഇപ്പൊ സന്തോഷ വാർത്ത എന്ന് പറയുന്നത് ഒരു വലിയ അത്ഭുതകരമായി പല രീതിയിലും ഇതിനെ വിശദീകരിക്കാറുണ്ട്. അറിയിക്കാൻ പോണ കാര്യം ഈസാ നബി അലൈഹി സ്വലാം ജനിക്കുന്നു എന്ന കാര്യമാണ്. ഈസാ നബി അലൈഹി സ്വലാം ജനിക്കുന്നു എന്ന കാര്യം യഥാർത്ഥത്തിൽ ഈസാ നബി അലൈഹി സ്വലാമിന്റെ വരവിനെ കുറിച്ച് മറിയമിനറിയാം. അങ്ങനെ ഒരു സംഗതി വരാനുണ്ട് എന്നത് മറിയമിനറിയാം. കാരണം അങ്ങനെ ഒരു ഈസാ നബി അലൈഹിസ്സലാം വരാനുണ്ട് എന്ന് തൗറാത്ത് വായിച്ചുകൊണ്ടിരിക്കുന്ന മറിയമിനറിയാം. തൗറാത്ത് പാരായണം ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം തൗറാത്തിൽ ബനു ഇസ്രായേലുകളെ സമുദ്ധരിക്കാൻ വേണ്ടി ഈസാ നബി അലൈഹിസ്സലാം ആഗതനാകും എന്ന് പറയുന്നുണ്ട്. അപ്പൊ തൗറാത്ത് വായിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ ഒരു ഈസാ അലൈഹിസ്സലാം വരാനുണ്ട് എന്നത് അറിയാം. അത് ഖുർആൻ വ്യക്തമാക്കുന്നുണ്ടല്ലോ. സൂറത്ത് വൈദ് കാല ഈസ ബിനു മറിയമ يا بني إسرائيل إني رسول الله إليكم مصدقا لما بين يدي ومن التوراة ومبشرا برسول يأتي من بعد اسمه أحمد. രണ്ട് കാര്യമാണ് ഖുർആൻ പറഞ്ഞു അവിടെ. ഈസാ വൈദകാല ഈസ ബിനു മറിയമ يا بني إسرائيل إني رسول الله إليكم مصدقا لما بين يدي من التوراة. തൗറാത്ത്, ആ തൗറാത്തിൽ തൗറാത്ത് വ്യക്തമാക്കുന്ന ഒരു സംഗതിയാണ്. അപ്പൊ തൗറാത്തിൽ ഇങ്ങനെ തൗറാത്തിനെ സത്യപ്പെടുത്തിക്കൊണ്ട് വന്ന പ്രവാചകനാണ് ഞാൻ എന്നാണ് ഈസാ നബി അലൈഹിസ്സലാം പറയുന്നത്. അപ്പൊ തൗറാത്തിൽ ഈസാ നബി അലൈഹിസ്സലാമിന്റെ വരവിനെ കുറിച്ച് കൃത്യമായി പറയുന്നത് ഈസാ നബി അലൈഹിസ്സലാമിനെ കുറിച്ച് മാത്രമല്ല, വമുബശ്ശിറം ബി റസൂലി യതീമിൻ ബാദി ഇസ്മുഹു അഹമ്മദ്, എനിക്ക് ശേഷം ഒരു അഹമ്മദ് എന്ന് പറയുന്ന ഒരു പ്രവാചകനും വരാനുണ്ട്. ഇത് രണ്ടും തൗറാത്തിനകത്തുണ്ട്. അപ്പൊ തൗറാത്തിനകത്ത് ഈസാ നബി അലൈഹിസ്സലാമിന്റെ വരവുണ്ട് എന്ന് വായിച്ചുകൊണ്ടിരിക്കുന്ന മറിയമിനെ സംബന്ധിച്ചിടത്തോളം മറിയമും പ്രതീക്ഷിക്കുന്ന ഒരാളാണ് ആര്? ഈസാ നബി അലൈഹിസ്സലാം. അപ്പൊ ആ വരവ് അവർക്ക് അറിയുന്നത് കൊണ്ടാണ് വളരെ കൃത്യമായി അവരെ സന്തോഷ വാർത്ത അറിയിക്കുന്നു എന്ന് ഖുർആൻ വിശദീകരിച്ചത്. ഇത് വിശുദ്ധ ഖുർആൻ നമുക്കറിയാം. ഈസാ ഈ മറിയം ബീവി ഏതാണ്ട് അവരുടെ മെഹ്റാബിൽ നിന്നും മാറി ഒരു ഭാഗത്ത് കഴിഞ്ഞുകൂടിയിരുന്ന ഒരു ഭാഗം ഖുർആൻ പതുക്കുറിഫിൽ കിതാബി മറിയം ഇതിം ആ പറഞ്ഞുകൊണ്ട് വിശദീകരിക്കുന്നുണ്ട്. ഫത്തഹിദു മിന്ദൂനി മറ്റേ ഇവര് കുറച്ചും കൂടി മാറിയിട്ട് വേറൊരു ഭാഗത്തേക്ക് മാറിയിരിക്കുന്നുണ്ട്. ആ ഭാഗം കൂടി കൂടി ഞാൻ എല്ലാം കൂടി സൂറത്ത് മറിയമിലെ ആയത്തുകൾ മുഴുവൻ കൂടി വിശദീകരിക്കുന്നില്ല, അതൊക്കെ പിന്നീട് നമുക്ക് പഠിക്കാനുണ്ട്. അപ്പൊ അവിടെ മാറി ഇരിക്കുന്ന ഒരു ഘട്ടം, അങ്ങനെ മാറിയിരിക്കുന്ന ആ ഘട്ടത്തിലാണ് യഥാർത്ഥത്തിൽ ഇവർക്ക് ഈ സന്ദേശം ലഭിക്കും. അങ്ങനെ അവരവിടെ പോയിരുന്നു. അപ്പൊ അവരോട് പറഞ്ഞ ഒരു വിഷയം എന്താന്ന് പറഞ്ഞാൽ, നിങ്ങൾക്കൊരു കുഞ്ഞ് ജനിക്കാൻ പോകുന്നു, ആ കുഞ്ഞിന്റെ പേര് അൽ മസീഹു ഈസബിനു മറിയം, മറിയമിന്റെ പുത്രൻ ഈസ മസീഹ് എന്നാണ്. ഇപ്പൊ മസീഹ് എന്ന് പറഞ്ഞാൽ അതിനെ കുറിച്ച് വലിയ ചർച്ചകളുണ്ട്. മസീഹ് എന്ന് പറഞ്ഞാൽ ശരിക്കും മിശിഹ എന്നതിന്റെ അറബി പദമാണ്, സത്യത്തിൽ അതാണ്, വാഴ്ത്തപ്പെട്ടവൻ, വിശുദ്ധമാക്കപ്പെട്ടവൻ എന്ന അർത്ഥമാണ് അതിന്. പിന്നെ അതിന് ചില മുഫസ്സിറുകള് മസഹ എന്ന് പറഞ്ഞ തടവി, രാജാക്കന്മാരുടെയൊക്കെ അല്ലെങ്കിൽ പ്രവാചകന്മാർ തന്നെ അടുത്ത പ്രവാചകന്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്ന സമയത്ത് തലയിൽ ഒരു തൈലം തേച്ചുകൊണ്ട് തടവാറുണ്ടായിരുന്നു, ആ തടവുന്നതിന്റെ ഭാഗമായിട്ട് ഇങ്ങനെ വന്ന പേരാണത്. അല്ലെങ്കിൽ അങ്ങനെ മിശിഹ എന്ന രീതിയിൽ വിശദീകരിക്കപ്പെടുന്ന പല ഉദാഹരണമുണ്ട്. ഒരു തൈലലേപിതനായ ആൾ എന്ന അർത്ഥത്തിലാണ് അത് പ്രയോഗിക്കുന്നത് എന്നൊക്കെ അതിനെക്കുറിച്ച് പറയുന്നുണ്ട്. അല്ലെങ്കിൽ വേറൊരുതിൽ തഫ്സീറിൽ പറയുന്നത്, ജനങ്ങളിൽ നിന്ന് പാപം, ഖുർത്തുബി ഇമാം ഖുർത്തുബി ധരിക്കുന്ന ഒരു ഇതിൽ, ജനങ്ങളിൽ നിന്ന് പാപം തുടച്ചു നീക്കുന്നവൻ എന്നർത്ഥത്തിലാണ്. ശരിക്കും ഹിബ്രു ഭാഷയിലെ ഒരു പദമാണ് മിശിഹ, അതിന്റെ അർത്ഥം വാഴ്ത്തപ്പെട്ടവൻ എന്നാണ്. അത് അറബിയിലേക്ക് വന്നതാണ് യഥാർത്ഥത്തിൽ അൽ മസീഹ് എന്ന് പറയുന്നത്. അപ്പൊ അദ്ദേഹത്തിന്റെ ഒരു അപരനാമമാണ് യഥാർത്ഥത്തിൽ മസീഹ്, പേര് ഈസ എന്നതാണ്. അദ്ദേഹത്തിന്റെ പാരമ്പര്യമായി വിശദീകരിക്കുന്ന ഇബിനു മറിയം എന്നതാണ്. സാധാരണ മക്കളെ ചേർത്ത് പറയല് പിതാവിലേക്കാണ്, പക്ഷെ ഇവിടെ ഖുർആൻ ഇബിനു മറിയം എന്നും ഈസാ നബി അലൈഹി ഇസ്ലാമിന് പേര് കൊടുക്കാൻ കാരണം അദ്ദേഹത്തിന് പിതാവില്ല എന്ന് വ്യക്തമാക്കാൻ തന്നെയാണ്. രണ്ടാമത്തേത്, അദ്ദേഹം ദൈവത്തിന്റെ പുത്രനല്ല എന്ന് വ്യക്തമാക്കാനാണ്. മറിയമിന്റെ പുത്രനാണ്, ദൈവപുത്രനല്ല, മറിയമിന്റെ പുത്രനാണ്, ദൈവത്തിന്റെ പുത്രനല്ല അദ്ദേഹം എന്ന് വളരെ കൃത്യമായി ബോധ്യപ്പെടുത്താനാണ്. അതേസമയം മറിയമിലേക്ക് ചേർത്തുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ പേര് പറയുന്നത്. ക്രിസ്തീയ സമൂഹം മറിയമിന് ഭർത്താവുണ്ട് എന്ന് വിശ്വസിക്കുന്നതാണ്, അതിനൊക്കെ ഖുർആൻ ശക്തമായി എതിർക്കുന്നുണ്ട്. അങ്ങനെയല്ല, അദ്ദേഹത്തിന്റെ പിതാവ്, അദ്ദേഹത്തിന് പിതാവില്ല, അദ്ദേഹം മറിയമിന്റെ പുത്രൻ എന്നർത്ഥത്തിലാണ് അറിയപ്പെടുന്നത്. അതാണ് ഇവിടെ ഖുർആൻ പറഞ്ഞത്. അദ്ദേഹം വൈദ്യുക്കാലത്തിൽ മലായിക്കത്തു മലക്കുകൾ വന്ന് പറഞ്ഞു. ഈ പറഞ്ഞത് ആ നേരിട്ട് അറിയിച്ചത് മലക്ക് ജിബ്രീൽ അലൈഹി സ്വലാമാണ് എന്ന് ഖുർആൻ വേറൊരു ഭാഗത്ത് വളരെ കൃത്യമായി തന്നെ പറയുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ ഖുർആൻ പറയുന്നുണ്ട്, ഫർസൽന ഇലൈഹ റൂഹന ഫതമസ്സല ലഹ ബശറൻ സബിയ, സൂറത്ത് മറിയമിൽ പറയുന്നു. നമ്മുടെ മലക്ക് ജിബ്രീൽ അലൈഹി സ്വലാമിനെ അറിയിച്ചു, എന്നിട്ട് അദ്ദേഹമാണ് മനുഷ്യ രൂപം പൂണ്ട് ശരിയായ ഒത്ത മനുഷ്യന്റെ പോലെ തന്നെ അങ്ങോട്ട് കയറി ചെല്ലുന്നുണ്ട്. ചെല്ലുമ്പോ മറിയം ബീവിക്ക് ആശ്ചര്യം അത്ഭുതമൊക്കെ തോന്നുന്നുണ്ട്. അദ്ദേഹം അവര് ഒരു അന്യപുരുഷൻ പെട്ടെന്ന് തന്റെ മെഹ്റാബിലേക്ക് വന്നപ്പോ ആശങ്കപ്പെടുന്ന വർത്തമാനങ്ങളൊക്കെ സൂറത്ത് മറിയമിൽ തന്നെ വിശദീകരിക്കുന്നുണ്ട്. ഇൻഷാല്ല ആ ഭാഗത്തായി നമ്മളെ പഠിക്കും. അപ്പൊ ഇവിടെ മറിയ ജിബ്രീൽ അലി മലക്കുകൾ ഒന്നിച്ചു വന്നെങ്കിലും അവരെ വേററിയിക്കുന്നത് യഥാർത്ഥത്തിൽ ഖുർആന്റെ മറ്റൊരു വിശദീകരണത്തിൽ നിന്ന് മനസ്സിലാകുന്നത് ജിബ്രീൽ അലി ഇസ്ലാം ആണ് എന്നാണ്. എന്തായാലും മറിയമിനെ ഈ വിഷയം അറിയിച്ചു കൊടുത്തു. അങ്ങനെ മസീഹ് ഈസബിനു മറിയം തനിക്ക് ജനിക്കാൻ പോകുന്നു എന്ന സന്തോഷ വാർത്ത അറിയിച്ചു. രണ്ടാമത്തത്, അദ്ദേഹത്തിന്റെ പ്രത്യേകത വിശദീകരിച്ച വജീഹം ഫിത്തുന്യാവല്ലാഖിറ, അദ്ദേഹം ദുനിയാവിലും പരലോകത്തും ഔന്നിത്യമുള്ള വ്യക്തിത്വമുള്ള ഒരാളായിരിക്കും, വലിയ ഉന്നത സ്ഥാനത്തുള്ള ഒരാളായിരിക്കും, അദ്ദേഹത്തിന് ഇമേജ് ഉള്ള ഒരു വലിയ വ്യക്തിയായിരിക്കും അദ്ദേഹം വജീഹൻ. അതേപോലെ തന്നെ ഉമ്മിനൽ മുഖറബീൻ, അള്ളാഹുവിന്റെ സാമീപ്യം ലഭിച്ച ഉന്നത ദാസന്മാരിൽപ്പെട്ട ആളായിരിക്കും എന്നാണ് അത് വിശദീകരിക്കുന്നത്. തുടർന്ന് വീണ്ടും വിശദീകരിക്കുന്നു, അതിന്റെ ഭാഗമെന്ന നിലക്ക് അടുത്ത ആയത്തിൽ വയുക്കല്ലി മുന്നാസ, അദ്ദേഹം ജനങ്ങളോട് അവൻ സംസാരിക്കും, കല്ലി മുന്നാസ ജനങ്ങളോട് അദ്ദേഹം സംസാരിക്കും, ഫിൽ മഹ്ദി, മഹ്ദി എന്ന് പറഞ്ഞാൽ തൊട്ടിലിൽ, തൊട്ടിലിൽ വെച്ച് സംസാരിക്കും, വക്കഹിലൻ മധ്യവയസ്കനായിട്ടും, വമിനസ്വാദിഹീൻ അദ്ദേഹം സച്ചരിതയിൽപ്പെട്ടവനായിരിക്കും. അപ്പൊ അദ്ദേഹം തൊട്ടിലിൽ വെച്ച് ജനങ്ങളോട് സംസാരിക്കും, അതേപോലെ തന്നെ അദ്ദേഹം മധ്യവയസ്കനായതിനു ശേഷവും സംസാരിക്കും, അദ്ദേഹം സദവൃത്തരായ ആളുകളിൽ പെട്ടവനായി. തൊട്ടിലിൽ വെച്ച് പറയുന്ന സംസാരത്തെ കുറിച്ച് ഖുർആൻ വളരെ കൃത്യമായി തന്നെ സൂറത്ത് മറിയമിൽ അതിന്റെ വിശദീകരണം പറയുന്നുണ്ട്. ആ വിശദീകരണത്തില് മറിയമ്മ ഇങ്ങനെ തനിക്ക് കുഞ്ഞു ജനിച്ചു, ജനിക്കാൻ പോകുന്ന ഗർഭിണി പ്രസവിക്കാൻ പോകുന്നതോടുകൂടി ആളുകളൊക്കെ അവരെ വല്ലാതെ വിമർശിച്ചു. ഭർത്താവില്ലാത്ത നീ എങ്ങനെ ഗർഭിണിയായി തീർന്നു? മറിയം ബീവിയിൽ വ്യഭിചാരോപണം തന്നെ അന്നത്തെ ജൂതന്മാർ നടത്തി, വളരെ മോശമായി ചിത്രീകരിച്ചു. അങ്ങനെ പിന്നെ ശിശുവിനെയും എടുത്ത് അവൾ സ്വജനത്തിലേക്ക് ചെന്നു. അപ്പോൾ അവർ പറയാൻ തുടങ്ങി, ഓ മറിയം, നീ നീ മഹാപാപം ചെയ്തു കളഞ്ഞല്ലോ എന്ന് അവർ പറയാൻ തുടങ്ങി. യാ ഉഖ്ത ഹാറൂന മാ കാന അബൂകി റസൂഇൻ വമാ കാനത് ഉമ്മുകി ബഗിയ. ഓ ഹാറൂന്റെ സഹോദരി, നിന്റെ പിതാവ് ഒരു ദുഷിച്ച മനുഷ്യനായിരുന്നില്ല, മാതാവ് ഒരു നുർനടപ്പുകാരിയുമായിരുന്നില്ല, എന്നിട്ട് നീ എങ്ങനെ എങ്ങനെ ആയിത്തീർന്നു? അപ്പൊ അവര് കാരണം ആളുകൾ മുമ്പിൽ അങ്ങനെയാണല്ലോ. അപ്പൊ അവരെന്ത് ചെയ്തു? അഷാറത്ത് ഇലൈ കാലു കൈഫനു കല്ലിമു മങ്കാന ഫിൽ മഹ്ദി സബിയ. അപ്പൊ ഈ കുഞ്ഞിനാണ് ചൂണ്ടിക്കാട്ടെ, കുഞ്ഞു മറുപടി പറയുന്നുള്ള മട്ടിലാണ് ചൂണ്ടിക്കാണിച്ചത്. അപ്പൊ അവര് ചോദിച്ചു, കൈഫനു കല്ലിമു മങ്കാന ഫിൽ മഹ്ദി സബിയ സബിയ, തൊട്ടിൽ കിടക്കുന്ന ഒരു കുട്ടി എങ്ങനെ സംസാരിക്കാനാ? അപ്പോ കാല അപ്പോൾ ആ കുഞ്ഞ് സംസാരിച്ച് തൊട്ടിൽ വെച്ച്, ഇന്നി അബുദുല്ലാഹി ആതാനിയൽ കിതാബ വജഅലനി നബിയ. ആ കുഞ്ഞു പറഞ്ഞു, ശിശു പറഞ്ഞു, ഞാൻ അള്ളാഹുവിന്റെ ഇന്നി അബുദുല്ലാ, ഞാൻ അള്ളാഹുവിന്റെ ദാസനാണ്. ഇതെങ്ങനെ കൃത്യമായി പറഞ്ഞിട്ടാണ്? ഖുർആനിലും ഈസാ നബിക്ക് അങ്ങനെ ഉണ്ടല്ലോ അങ്ങനെ ഉണ്ടല്ലോ എന്നൊക്കെ ചില ആൾക്കാർ പറയാൻ നടന്നു. എന്തൊരു വർത്തമാനാണ്! ആതാനിയൽ കിതാബ്, എനിക്ക് വേദം നൽകുകയും എന്നെ പ്രവാചകരിൽ പ്രവാചകനാക്കുകയും ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞു. എവിടെയായിരിക്കുമ്പോഴും അവൻ എന്നെ അനുഗ്രഹീതനാക്കിയിരിക്കുന്നു, ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം നമസ്കാരവും സക്കാത്തും അനുഷ്ഠിക്കാൻ എന്നോട് കൽപ്പിച്ചിരിക്കുന്നു. അവൻ എന്നെ സ്വമാതാവിനെ നന്നായി പരിചരിക്കുന്നവനാക്കിയിരിക്കുന്നു, എന്നെ ക്രൂരനും ദുഷ്ടനുമാക്കിയിട്ടില്ല. വസ്സലാമു അലയ്യ യൗമ ഉലിത്തു വയൗമ അമൂത്തു വയൗമ ഉബഅസു ഹയ്യ. എന്റെ ജനന നാളിലും മരണനാളിലും ഞാൻ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുന്ന നാളിലും എനിക്ക് സമാധാനം എന്നൊക്കെ ഇതിന് പറയുന്നത്. അങ്ങനെ ഈ കുട്ടിയാണ് സംസാരിച്ചത്. അപ്പൊ ഈ കുഞ്ഞ് സംസാരിക്കുകയാണ് ചെയ്തത്. അപ്പൊ ഈ കുട്ടിയെ സംസാരിക്കുന്നതിനെ കുറിച്ച് തന്നെ പിന്നീട് വിശദീകരിക്കണം. ഇബ്നു അബ്ബാസ് പറയുന്ന തൊട്ടിൽ സംസാരിച്ച കുട്ടി സാധാരണ ജീവിക്കാറില്ല. ഈ മഹില് സോറി കഹിലൻ ഈ മധ്യവയസ്കനായിരിക്കുന്ന സമയത്ത് പിന്നെ സംസാരിക്കും എന്ന് പറഞ്ഞല്ലോ. ഇതിനെ കുറിച്ച് പല അഭിപ്രായമുണ്ട്. എന്നാൽ കുട്ടിയായി ഇനി അന്നേ സംസാരിക്കുള്ളൂ എന്നല്ല, ഒരു 30-40 വയസ്സിന് അല്ലെങ്കിൽ 40 വയസ്സിന് ഘട്ടത്തിലാണ് ഈ കഹിലൻ എന്ന് പറയുന്ന പദം ഉള്ളത്, മധ്യവയസ്കനായ കാലം. അത് രണ്ടടുത്താനുണ്ട്. ഒന്ന്, അതിനേക്കാൾ മുമ്പ് തന്നെ ഈസാ നബി അലൈഹിസ്സലാം ഇവിടെ ഇഹലോകത്ത് നിന്ന് പോയി എന്നാണ് ക്രിസ്തീയ വാദം. അത് ശരിയല്ല എന്ന് കുറാൻ പറയുന്നതിന്റെ ഒരു ഉദാഹരണമായിട്ട് ചില മുഫസ്സിലുകൾ പറയുന്നു. മാത്രമല്ല, ഈ കുട്ടി തൊട്ടിൽ നിന്ന് സംസാരിച്ചിട്ട് പിന്നെ അന്നേ സംസാരിച്ചുള്ളൂ എന്നല്ല, അതിന്റെ അടുത്ത് സംസാരിച്ചിട്ടുണ്ട്. പക്ഷെ ആ സംസാരത്തിന്റെ ഉദ്ദേശം എന്താണ്? കുട്ടി തൊട്ടിൽ സംസാരിച്ചതിന് ശേഷം പിന്നെ ആ സംസാരം ഇങ്ങനെ ചെറിയ ഒരു തൊട്ടിലിൽ നിന്ന് ഇങ്ങനെ തുടർച്ചയായി സംസാരിച്ചിട്ടില്ല. ആ സംസാരം കുറച്ചു നേരം ഉണ്ടായിട്ടുള്ളൂ, പിന്നെ സാധാരണ കുട്ടികൾ സംസാരിച്ചു തുടങ്ങുന്ന പോലെ സംസാരിക്കണം. ഈ കാര്യം പറയാൻ വേണ്ടി മാത്രമാണ് കുട്ടി തൊട്ടിൽ സംസാരിച്ചത് എന്ന് ചില മുഫസ്സിറുകൾ വിശദീകരിക്കുന്നത്. അപ്പൊ സാധാരണ തൊട്ടിൽ സംസാരിച്ച കുട്ടികൾ ജീവിക്കാറില്ല, ആ ധാരണ ഇവിടെ തിരുത്തുന്നു എന്നാണ് ഇവിടെ ഖുർആൻ. കാരണം അതാണ് ഈ കഹിലും സംസാരിക്കും. ഇപ്പൊ ഈ തൊട്ടിൽ സംസാരിച്ചു, ഇനി ഈ കുട്ടി പിന്നെ സംസാരിക്കൂല എന്നില്ല, ആ വലുതായാലും സംസാരിക്കും എന്ന് സൂചിപ്പിക്കുകയാണെന്നാണ് ഇബ്നു അബ്ബാസിന്റെ വിശദീകരണത്തിൽ ഉള്ളത്. പിന്നെ കാരണം അള്ളാഹുവിനെ തൊട്ടില്ല ഒരു കുട്ടിനെ സംസാരിപ്പിക്കാൻ ഒരു പ്രയാസമില്ലല്ലോ. അപ്പൊ ഖുർആൻ തന്നെ പറയുന്നു, സൂറത്ത് യാസീൻ പറയുന്നില്ലേ, അല്ലോമ നഖ്തിമു അലാ ഫുവാഖിഹിം വതുകല്ലിമുനാ ഐദീഹിം വതശ്ഹദു അർജുലുഹും ബിമാ കാനു യക്സിബൂൻ. അന്ന് അവരുടെ വായകൾ സീരി വെക്കും, അവരുടെ കൈകൾ നമ്മോട് സംസാരിക്കും, അവരുടെ കാലുകൾ സാക്ഷി പറയും. ഖുർആൻ പറയുന്നുണ്ട്. അപ്പൊ അള്ളാഹുവിനെ ഇത്ര പോകുന്ന ഒരു ചെറിയ സ്വനതന്തുക്കളെ കൊണ്ട് ലോകത്തെ 700 കോടി മനുഷ്യന്മാരുണ്ടെങ്കിൽ 700 കോടി വ്യത്യസ്ത ശബ്ദം പുറപ്പെടുവിക്കാൻ കഴിയുന്ന അള്ളാഹുവിനെ അവൻ സൃഷ്ടിച്ച ഒരു പ്രകൃതി നിയമത്തിന് മാറ്റം വരുത്താൻ അവന് കഴിയും? ആ അള്ളാഹുവിനെ കുഞ്ഞിനെ കൊണ്ട് സംസാരിപ്പിക്കുക ഒരു പ്രയാസമുള്ള കാര്യമല്ല.
അപ്പൊ അതുകൊണ്ട് വിശുദ്ധ ഖുർആൻ ഇവിടെ പറഞ്ഞെന്ന് പറഞ്ഞാല് കുഞ്ഞിനെ സംസാരിപ്പിച്ചത് അള്ളാഹുവിന് സാധ്യമാകുന്ന ഒരു കാര്യമാണ്. അപ്പൊ അങ്ങനെ കുഞ്ഞിനെ സംസാരിപ്പിച്ചു. പിന്നെ ഈ മധ്യവയസ്കനായി സംസാരിക്കുന്നതിനെ കുറിച്ച് പിന്നൊരു തഫ്സീർ പറഞ്ഞു, ഇബ്രാഹിം ഈസാ നബി അലൈഹി ഇസ്ലാം ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുകയും പിന്നീട് വരികയും ചെയ്യും, ആ വരവിലെ സംസാരത്തെ കുറിച്ചാണ് ഈ പറയുന്നത്. ഈസാ നബി അലൈഹി ഇസ്ലാമിന്റെ ഉയർത്തെഴുന്നേൽപ്പും വരവിനെ കുറിച്ചൊക്കെ പിന്നീട് നമ്മൾ വിശദമായി ചർച്ച ചെയ്യും. ഞാനിപ്പോ അതിലേക്ക് കടക്കുന്നില്ല, ഇൻഷാ നമ്മുടെ ക്ലാസ്സുകളിൽ അത് വരും. അപ്പൊ അതുകൊണ്ട് ആ ഭാഗം വളരെ വിശദമായി തന്നെ ചർച്ച ചെയ്യപ്പെടും. അപ്പൊ ഇതാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. എന്ന് പറഞ്ഞു അദ്ദേഹം സദൃത്തരിൽപ്പെട്ട ആളല്ല, അദ്ദേഹം ദൈവപുത്രനൊന്നുമല്ല, സാലിഹീങ്ങളായ മനുഷ്യരിൽപ്പെട്ട ഒരാളാണ് അദ്ദേഹം. സദൃത്തരായ മനുഷ്യവർഗത്തിൽപ്പെട്ട ആളാണ്, അല്ലാതെ ദൈവത്തിന്റെ പ്രത്യേക പുത്രനോ ദൈവത്തിന്റെ പ്രത്യേക ആളോ ഒന്നുമല്ല. അദ്ദേഹം പ്രവാചകനായിരുന്നു, ഉന്നതനായ വ്യക്തിയാണ്, വജീഹം ഫിത്തുന്നാവല്ലാഖിറ ഒമിനൽ മുഖറബീൻ ഒക്കെ ആയ വ്യക്തിത്വമാണ്. അതുകൊണ്ടാണ് ഒമിനെ സ്വാധീൻ എന്ന് നമ്മുടെ വിശുദ്ധ ഖുർആൻ പ്രയോഗിച്ചത് എന്ന് വിശദീകരിക്കുന്നു. കാലത്ത് റബ്ബി അന്നായക്കൂനുലി വലദും വലം യംസസ്നി ബശറുൻ കാല കദാലിക അല്ലാഹു യഖ്ലുഖു മാ യശാ ദാ ഖല അംറം ഫഇന്നമാ യഖൂലു ലഹു കുൻ ഫയകൂൻ. ഇത് പറഞ്ഞപ്പോ പെട്ടെന്നുണ്ടായി മറിയമിന്റെ പ്രതികരണമാണ് ഇവിടെ ഖുർആൻ പറയുന്നത്. കാലത്ത് അവർ പറഞ്ഞു, അവർ ആ മറിയം പറഞ്ഞു, റബ്ബി എന്റെ റബ്ബേ എന്റെ നാഥ, അന്നാ എങ്ങനെയാണ് യക്കൂനു ഉണ്ടാവുക, നീ എനിക്ക് വലതുന്നൊരു കുഞ്ഞ്, വലം യംസസ്നീ എന്നെ തൊട്ടിട്ടേ ഇല്ല, ബഷറുന്നൊരു മനുഷ്യനും ഒരു പുരുഷനും എന്നെ തൊട്ടിട്ടേ ഇല്ല. കാല അപ്പോൾ മറുപടി വന്നു, കദാലിക അപ്രകാരം തന്നെ, യഹ്യ നബി അലൈഹി ഇസ്ലാമിന്റെ അർത്ഥത്തിൽ നമ്മൾ പഠിപ്പിച്ചില്ല, അതേപോലെ അപ്രകാരം തന്നെ അള്ളാഹു യഖ്ലുഖു, അള്ളാഹു സൃഷ്ടിക്കുന്നു, മാ യശാ അവനിച്ഛിക്കുന്നതെന്തും, ഇതാ കല അവൻ ഒരു കാര്യം തീരുമാനിച്ചാൽ, ഇതാ കല അവൻ തീരുമാനിച്ചാൽ, അമ്രൻ ഒരു കാര്യം തീരുമാനിച്ചാൽ, ഫൈന്നമായ കൂലുലഹു അതിനോട് പറയുക മാത്രം ചെയ്യുന്നു, കുൻ ഉണ്ടാകട്ടെ, ഫയക്കൂ അപ്പോൾ അതുണ്ടാകും. വളരെ എളുപ്പമാണ് മനസ്സിലാക്കിക്ക. കാലത്ത് ഈ മറിയം പറഞ്ഞു, റബ്ബി എന്റെ രക്ഷിതാവേ, അന്നായക്കൂനുലി, അന്ന എങ്ങനെയാണ് യക്കൂനു ഉണ്ടാവുക, ലീ എനിക്ക്, വലതുന്നൊരു കുഞ്ഞെങ്ങനെയാണ് ഉണ്ടാവുക, എനിക്കെങ്ങനെയൊരു കുട്ടി ഉണ്ടാവുക, ഞാന് എനിക്ക് കാരണം അവരാശ്ചര്യത്തോട് കുഞ്ഞുണ്ടാവുന്നല്ലേ പറഞ്ഞ, അപ്പൊ സ്വാഭാവികമായിട്ട് പറഞ്ഞു പോയതാ, റബ്ബി അന്നായക്കൂനുലി വലതുന്ന് എനിക്ക് എങ്ങനെ ഒരു കുഞ്ഞുണ്ടാവുക, വലം യംസസ്നി ബഷറു എന്നൊരു പുരുഷന് തൊട്ടിട്ടില്ല എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ആ മുഹറമുകളൊക്കെ ആയ ആളുകൾ തൊട്ടിട്ടില്ല എന്ന് അല്ല അതിന്റെ അർത്ഥം. എന്ന് പറഞ്ഞാൽ പുരുഷ സംസർഗം എനിക്ക് ഉണ്ടായിട്ടില്ല, ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടിട്ടില്ല, കുഞ്ഞു ജനിക്കുന്നതിന്റെ പ്രകൃതിപരമായ ഒരു ഘടനയിലും എനിക്ക് ഒന്നും സംഭവിച്ചിട്ടില്ല, പിന്നെ എങ്ങനെ എനിക്കൊരു കുഞ്ഞുണ്ടാവും. കാല അപ്പോൾ മറുപടി വന്നു, എന്ത് കഥാദിക്ക അപ്രകാരം തന്നെ അങ്ങനെ ഉണ്ടാവും, അതൊക്കെ ഉണ്ടാവും, അള്ളാഹു അവൻ ഇച്ഛിക്കുന്നത് എന്തു സൃഷ്ടിക്കും, ഒന്നുമില്ലാത്തതെന്ന് സൃഷ്ടിക്കാൻ കഴിയുന്ന അള്ളാഹുവിന് ഇങ്ങനെ കണ്ട മനുഷ്യന്മാരെ വൈവിധ്യമാർന്ന ഘടനയെ സൃഷ്ടിക്കാൻ കഴിയുന്ന അള്ളാഹുവിന് എന്ത് പ്രയാസം. കദാലിക അല്ലാഹു യഫ്അലുമാ യശാ, അള്ളാഹു അവൻ ഉദ്ദേശിച്ചത് സൃഷ്ടിക്കും. അവന്റെ കാര്യം എങ്ങനെയെന്നറിയോ, ഇതാ കദാ അംറൻ, അവനൊരു കാര്യം തീരുമാനിച്ചാൽ, ഫൈന്നമാ യഖൂലു ലഹു അതിനോട് പറയുകയേ വേണ്ടൂ, കുന്നുണ്ടാകട്ടെ, ഫയക്കൂൻ അപ്പോൾ അത് ഉണ്ടാവുകയായി. അല്ലെ, സൂറത്ത് യാസീൻ ഇതിന് സമാനമായ പദം നമ്മൾ കേൾക്കാറുണ്ട്, പഠിച്ചിട്ടുണ്ട്. അപ്പൊ ഇവിടെ ഖുർആൻ വിശദീകരിക്കണം എന്താ പറഞ്ഞാല്, ആ സ്വാഭാവികമായും മറിയം ബീവിയുടെ ആശ്ചര്യം അവർ പ്രകടിപ്പിച്ചതാ, എങ്ങനെ എന്നൊരു പുരുഷനും സ്പർശിച്ചിട്ടില്ലല്ലോ, ഞാന് എങ്ങനെയാണ് ഒരു കുഞ്ഞിനെ പ്രസവിക്കുക. അപ്പൊ അതിന് മറുപടിയാണ് പറഞ്ഞത്, അതൊക്കെ ഉണ്ടാവും കഥാ, ആദമു ലൈംഗിക ബന്ധങ്ങളില്ലാതെ ആദമിനെ അവയായി അല്ലാഹ് സൃഷ്ടിച്ചില്ലേ, അതേപോലെ ഭൗതികമായ ഇല്ലായ്മ അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം ഉള്ള ഒരു കാര്യമല്ലല്ലോ, അത് വേറൊരു സംഗതിയാണ്. അപ്പൊ അതാണ് അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം സംഗതി ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞാൽ ഉണ്ടാവുകയേ വേണ്ടു, അത്ര അതിനുള്ളൂ. തുടർന്ന് വീണ്ടും അവർ പറഞ്ഞു, വർത്താനം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ ഇടയിൽ മറിയം ബീവിയുടെ ഒരു ചോദ്യം ഉദ്ധരിച്ചു എന്നേ ഉള്ളൂ, മലക്കുകളുടെ പറച്ചിൽ തീർന്നിട്ടില്ല. മലക്കുകൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു, വൈക്കല്ലി മുന്നാസത്തിൽ മഹ്ദി ബക്കഹിലം മിനസ്വാദിഹീൻ, അദ്ദേഹം തൊട്ടിൽ വെച്ച് സംസാരിക്കും, മധ്യവയസ്കനായിട്ട് സംസാരിക്കും, അദ്ദേഹം സദ്വൃത്തരായ ആളിൽപ്പെട്ടതായിരിക്കും എന്ന് പറഞ്ഞതിന്റെ ഇടക്ക് കയറി മറിയമ്മ സ്വാഭാവികമായും പ്രതികരിച്ചതാണെന്ത്, പടച്ചോനെ എനിക്കെങ്ങനെ കുഞ്ഞുണ്ടാകുക, ഞാനൊരു പുരുഷനെ സ്പർശിച്ചിട്ടില്ലല്ലോ. പക്ഷെ അപ്രകാരം തന്നെ അള്ളാഹു അവൻ ഉദ്ദേശിച്ചിട്ടുണ്ട്, അള്ളാന്റെ കാര്യത്തിലുള്ള ഒരു കാര്യം ഉണ്ടാകണമെന്ന് വിചാരിച്ചാൽ ഉണ്ടാവുകയായി. ഈ വീണ്ടും മലക്കേട ഈസാ നബി അലൈഹി സ്വലാമിനെ കുറിച്ച് സുവാർത്തകൾ പറയുകയാണ്, വയുവല്ലിമുഹുമുൽ കിതാബ്, അദ്ദേഹം വേദം ഗ്രന്ഥം പഠിപ്പിക്കും, വൽ ഹിക്മ തത്വജ്ഞാനവും, വ തൗറാത്ത് വൽ ഇൻജീൽ തൗറാത്തും ഇഞ്ചീലും അദ്ദേഹം പഠിപ്പിക്കും. അപ്പൊ ഇവിടെ എന്താ പറഞ്ഞേ, വയുവല്ലിമുഹുമുൽ കിതാബ്, കിതാബ് പഠിപ്പിക്കുന്ന തന്നെയല്ലേ ഇവിടെ കിതാബുകൾ ഇവിടെ എടുത്ത് പറഞ്ഞിട്ടുണ്ട്. ആ അർത്ഥത്തിൽ ചില മുഫസ്സിറുകൾ പറഞ്ഞു ഇവിടെ കിതാബ് എന്ന് പറയുന്നത് എഴുത്തും വായനയും കുറിച്ചാണ്. കാരണം തൗറാത്തും ഇഞ്ചീലും പഠിപ്പിക്കുന്ന കൂടെ പറയുന്നുണ്ടല്ലോ, എന്തിരിക്കുക പിന്നെ ഒരു കിതാബ് അവിടെ പറയാൻ. കാരണം എഴുത്ത് വായന മറ്റു കാര്യങ്ങളൊക്കെ അള്ളാഹു തആല തന്നെ എന്ത് ചെയ്യും, ഈസാ അലൈഹി ഇസ്ലാമിയെ പഠിപ്പിക്കും. മാത്രല്ല വൽ ഹിക്മ, ഹിക്മ എന്ന് പറഞ്ഞാൽ വെറും തത്വജ്ഞാനം എന്നുള്ള അർത്ഥമല്ല, ഒരു തത്വങ്ങളുടെ പ്രായോഗിക രൂപം, തത്വങ്ങൾ എങ്ങനെ കൃത്യമായി തത്വം ഉചിതമായി പ്രയോഗിച്ച് അത് പ്രായോഗികമാക്കാനുള്ള ഒരു സംഹിതം, അതാണ് അതിന്റെ പ്രായോഗികതയാണ് യഥാർത്ഥത്തിൽ ഹിക്മത്ത് എന്ന് പറയുന്നത്. അത് പഠിപ്പിക്കും. മാത്രമല്ല തൗറാത്ത്, തൗറാത്തും പഠിപ്പിക്കും, വൽ ഇഞ്ചീൽ ഇഞ്ചീലും പഠിപ്പിക്കും. അപ്പൊ തൗറാത്തും ഇഞ്ചീലും അതേപോലെ എഴുത്തും വായനയൊക്കെ പഠിപ്പിച്ച് അതിന് യോഗ്യനായ തന്റെ അള്ളാഹുവിന്റെ സന്ദേശം പ്രബോധനം ചെയ്യാൻ യോഗ്യനായ ഒരാളെ പോലെ ആയിരിക്കും അയക്കുക എന്നതാണ് വിശദീകരിക്കുന്നത്. ഒരായത്തും കൂടി എടുക്കാൻ ഉദ്ദേശിക്കുകയാണ്, ഏതായാലും വറസൂലൻ നിര ബനി ഇസ്രായീല അന്നി ഖദ് ജിഅ്തുകും ബി ആയത്തിം മിർ റബ്ബികും അന്നി അഖ്ലുഖു ലക്കും മിന അത്തീനി കഹൈഅത്തി ത്വൈരി ഫൻഫുഖു ഫീഹി ഫയകൂനു ത്വൈറൻ ബിഇദ്നില്ലാ വഉബ്രിഹുൽ അക്മ വൽ അബ്റസ വഉഹിയിൽ മൗത ബിഇദ്നില്ലാ വഉനബ്ബിഉകും ബിമാ തഅ്കുലൂന വമാ തത്തഖിറൂന ഫീ ബുയൂതികും ഇന്ന ഫീ ദാലിക ലആയത്തൻ ലക്കും ഇൻ കുൻതും മുഅ്മിനീൻ. കാരണം അതുകൂടി പറഞ്ഞെങ്കിൽ അതിന്റെ പൂർത്തീകരണമാവുള്ളൂ, ശ്രദ്ധിക്ക, അഞ്ചു മിനിറ്റ് വൈകിയാൽ. വറസൂലൻ നിര ബനീ ഇസ്രായീൽ, ബനു ഇസ്രായേലിലേക്കുള്ള പ്രവാചകനുമാകുന്നു, ദൂതനായി നിയോഗിക്കുന്നതാകുന്നു അദ്ദേഹം. നിങ്ങൾ അറിയിക്കുകയാണ്, വറസൂലൻ പ്രവാചകനായിക്കൊണ്ടും ദൂതനായിക്കൊണ്ടും, ഇര ബനി ഇസ്രായീൽ ബനു ഇസ്രായേലിലേക്കുള്ള, അന്നി ഖദ് ജിഅ്തുകും അന്നീ നിശ്ചയമായും ഞാൻ, അന്നീ ഞാൻ കഥ ജിഅ്തുകും നിങ്ങളിലേക്ക് തീർച്ചയായും വന്നിരിക്കുന്നു, നിശ്ചയമായും ഞാൻ നിങ്ങളിലേക്ക് വന്നിരിക്കുന്നു. ആയത്തിൻ ദൃഷ്ടാന്തവും കൊണ്ട്, ഒരു ദൃഷ്ടാന്തവും കൊണ്ട് ഞാൻ നിങ്ങളിലേക്ക് വന്നിരിക്കുന്നു. മിർ റബ്ബിക്കും നിങ്ങളുടെ റബ്ബിൽ നിന്നുള്ള, അന്നീ ഞാൻ അഹ്ലുക്കു ഞാൻ സൃഷ്ടിക്കും ഉണ്ടാക്കും, ലക്കും നിങ്ങൾക്ക് ഞാൻ ഉണ്ടാക്കാം, ലക്കും നിങ്ങൾക്ക് മിനത്തീൻ കളിമണ്ണിൽ നിന്ന്, കളിമണ്ണിൽ നിന്ന് ഞാൻ നിങ്ങൾക്ക് ഉണ്ടാക്കാമെന്നും, കഹൈ അത്തി ത്വയർ പറവയുടെ ആകൃതി രൂപം, അല്ലെങ്കിൽ പറവയുടെ രൂപം പോലെ ആകൃതി പോലെ, ഫഅംഫുഹു എന്നിട്ട് ഞാൻ എന്ത് ചെയ്യും, അതിൽ ഊതും, ഫീഹി അതിൽ ഊതും, ഫയക്കൂനു അപ്പോൾ അതായിത്തീരും, ഫൈറ പക്ഷിയായിത്തീരും, ബിഇദ്നില്ലാ അല്ലാഹുവിന്റെ ഉദവി മൂലം, അല്ലാഹുവിന്റെ അനുമതി മൂലം, ഉപരിഉ ഞാൻ ഒഴിവാക്കും ഞാൻ സുഖപ്പെടുത്തും, അൽ അക്മഹ ജന്മന അന്ധനായവനെ, വൽ അബ്റസ വെള്ളപ്പാണ്ടുകാരനെയും, വഹിയെ ഞാൻ ജീവിപ്പിക്കുകയും ചെയ്യും, അൽ മൗത്ത മരണപ്പെട്ടവരെ, ബിഇദ്നില്ലാ അല്ലാഹുവിന്റെ അനുവാദം കൊണ്ട്, ഉനബ്ബിഉകും ഞാൻ നിങ്ങൾക്ക് അറിയിക്കുകയും ചെയ്യും, ബിമാ തഅ്കുലു നിങ്ങൾ തിന്നുന്നതിനെപ്പറ്റി, വമാ തത്തഹിറു നിങ്ങൾ സൂക്ഷിച്ചു വെക്കുന്നതിനെപ്പറ്റിയും, ഫീ ബുയൂത്തിക്കും നിങ്ങളുടെ വീടുകളിൽ, ഇന്ന ഫീ ദാലിക നിശ്ചയമായും അതിലുണ്ട്, ലആയത്തൻ ലക്കും നിങ്ങൾക്കൊരു ദൃഷ്ടാന്തമുണ്ട്, ഇൻ കുന്തും മിനി നിങ്ങൾ വിശ്വാസികളാണെങ്കിൽ. കുറച്ച് വലിയ ആയത്താണെങ്കിലും എളുപ്പമാണ്, വിശദീകരിച്ച് പറഞ്ഞൊരു കാര്യമാണ്. ഒന്നുകൂടി നോക്കിയേ, നോക്കല്ലേ ഇങ്ങനെ വിശദീകരിച്ച് ഞാൻ പറഞ്ഞില്ല. അപ്പൊ റസൂലൻ നിര ബനി ഇസ്രായീൽ, ബനു ഇസ്രായേലിലേക്കുള്ള പ്രവാചകനാണ്. വളരെ വ്യത്യാസം ഉണ്ടാ കാര്യം ആ പറച്ചിലി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം റഹ്മത്തുല്ലിൽ ആലമീൻ ലോകത്തിന് മുഴുവനുള്ള പ്രവാചകനാണ്. കാഫത്തല്ലിന്നാസി ബഷീറും വ നദീറ, മുഴുവൻ മനുഷ്യർക്ക് സന്തോഷ വാർത്ത അറിയിക്കുന്നവനും മുന്നറിയിപ്പുകാരനുമാണ് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. പക്ഷേ ഈസാ നബി അലൈഹി സ്വലാമിന് അള്ളാഹു തആല നിയോഗിച്ചത് ബനു ഇസ്രായേൽ വിഭാഗത്തിലേക്കുള്ള പ്രവാചകനായിട്ട് മാത്രമാണ്, അതിലേക്കുള്ള പ്രവാചകനായിട്ട്. ഇപ്പൊ കൊണ്ടടക്കണതിൽ ഒരു അർത്ഥമില്ല എന്നർത്ഥം. ബനു ഇസ്രായേലുകളല്ലാത്ത ആളുകൾ ഈസാ നബി അലൈഹി സ്വലാമിന്റെ പിന്നാലെ അടക്കണില്ല, കാരണം നിങ്ങളിലേക്ക് മുഴുവൻ അയച്ച പ്രവാചകൻ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്, അത് ബനു ഇസ്രായേൽ വിഭാഗത്തിലേക്കുള്ള പ്രവാചകൻ. എന്നിട്ട് അദ്ദേഹം പറയാണ് അന്നി ജിത്തുക്കും, ഞാൻ തീർച്ചയായും കൊണ്ടുവന്നിരിക്കുന്നു നിങ്ങൾക്ക്, അന്നി കത് ജിത്തുക്കും, ഞാൻ നിങ്ങൾക്ക് വന്നിട്ടുണ്ട് ആയത്തിമ്മി റബ്ബിക്കും, നിങ്ങളുടെ റബ്ബിൽ നിന്നുള്ള ദൃഷ്ടാന്തങ്ങളുമായി. ഞാൻ പ്രവാചകനാണെന്നുള്ള ചില ദൃഷ്ടാന്തങ്ങൾ എന്റെ പക്കലുണ്ട്. അതിന്റെ ചില ഉദാഹരണമാണ് പറഞ്ഞത്, അന്നി അഹ്ലുക്കുലക്കും മിനത്തീനിക അയ്യത്തിത്വയം, അന്നി അഹ്ലുക്കു, ഞാൻ ഉണ്ടാക്കും ലക്കും നിങ്ങൾക്ക് മിനത്തീൻ, കളിമണ്ണ് മണ്ണുകൊണ്ട്, കഹൈ അത്തിത്വയം, പക്ഷിയുടെ രൂപമുണ്ടാക്കും, അംഫുഹു, എന്നിട്ട് ഞാൻ അതിൽ ഊതും, ഫീഹി, അതിൽ ഊതും, ഫയക്കൂനു തൈറ, അപ്പോൾ അത് പക്ഷിയായിത്തീ. പക്ഷെ ഇതിനില്ല അള്ളാഹുവിന്റെ അനുമതി പ്രകാരം. ഇതിനെക്കുറിച്ച് മുഫസ്സിറുകൾ പറഞ്ഞ് ഈസാ നബി അലൈഹി ഇസ്ലാമിന് പക്ഷിയുടെ രൂപം കളിമണ്ണോട്ട് ഉണ്ടാക്കാനും പറ്റും, അതിലേക്ക് ഊതാനും പറ്റും, പക്ഷെ ആ പക്ഷിക്ക് ജീവനുള്ള ഫയക്കൂനു തൈറ, അപ്പോൾ അത് പക്ഷിയായിത്തീരണമെങ്കിൽ അള്ളാഹുവിന്റെ ഉദവി വേണം. അപ്പൊ കളിമണ്ണ് ഉണ്ടാക്കലാണ് ഈസാ നബി അലൈഹി സ്വലാം പക്ഷിയുടെ രൂപം ഉണ്ടാക്കും, അതിലേക്ക് ഊതും ചെയ്യും, പക്ഷെ അള്ളാഹുവിന്റെ അനുമതിയോടുകൂടിയാണ് അത് എന്തായിത്തീരുന്നത്, അള്ളാഹുവിന്റെ ഉദവിയോട് അള്ളാഹുവിന്റെ തീരുമാനത്തോടു കൂടിയാണ് അത് പക്ഷിയായിത്തീരുന്നത്. അതുകൊണ്ടാണ് ഇതിനില്ല എന്ന് അവിടെ എടുത്തു പറഞ്ഞത്. ഇതേപോലെ തന്നെ ഖുർആൻ വീണ്ടും പറഞ്ഞു, ഉബരിഹുൽ അക്മഹ വൽ അബ്റസ വ ഉഹിയൽ മൗത്ത, ഉബരിഉ, ഞാൻ സുഖപ്പെടുത്തും, അൽ അക്മഹ, നിത്യ ജന്മനാ അന്ധനായ ആളെ, വൽ അബ്റസ, പെള്ളപ്പാണ്ടുള്ള രോഗികളെ, ഉഹിയൽ മൗത്ത, മരിച്ചവരെ ഞാൻ ജീവിപ്പിക്കും, ഒക്കെ ഞാൻ ചെയ്യുന്നത് ബീദിനില്ല, എന്റെ കഴിവല്ല, എനിക്കതിലൊരു പ്രത്യേകത ഇല്ല, അള്ളാഹുവിന്റെ കഴിവാണ്, അള്ളാഹ് നൽകുന്നതാണ്, അള്ളാഹു എന്നെ കൊണ്ട് ചെയ്യിക്കുന്നതാണ്, ബീദിനില്ല, അള്ളാഹുവിന്റെ കൂടി. വൗനപ്പിക്കും, മാത്രല്ല പിന്നെ വേറൊരു ദൃഷ്ടാന്തം ഞങ്ങൾ അറിയിക്കും, മിമ്മാത്ത് ബിമാത്ത് കുലൂന, നിങ്ങൾ തിന്നുന്നതിനെ പറ്റി, നിങ്ങൾ എന്താ തിന്നതെന്ന് എനിക്ക് പറയാൻ കഴിയും, ഒമാ തത്തഹിറൂന ഫീ ബുയൂത്തിക്കും, നിങ്ങളെ വീട്ടിൽ എന്താണ് നിങ്ങൾ സൂക്ഷിച്ചു വെച്ചത് പറയാൻ കഴിയും. ഇതൊക്കെ ഇന്ന ഫീ ദാലിക്കല ആയത്തല്ലക്കും, ഇതിലൊക്കെ നിങ്ങൾക്ക് ഇന്ന ഫീ ദാലിക്കല ആയത്തല്ലക്കും, ഇതിലൊക്കെ നിങ്ങൾക്ക് ഒരുപാട് ദൃഷ്ടാന്തമുണ്ട്, മുഅ്മിനീൻ, നിങ്ങൾ സത്യവിശ്വാസികളാണെങ്കിൽ ഇതിലൊക്കെ ഒരുപാട് ദൃഷ്ടാന്തങ്ങളുണ്ട്. അങ്ങനെ ജനങ്ങളെ മുമ്പിൽ ഈ അമാനുഷിക ദൃഷ്ടാന്തങ്ങൾ, മോജിദത്തുകൾ കാണിച്ചുകൊണ്ട് ഒരു പ്രവാചകനായി ഈസാ നബി അലൈഹി സ്വലാം ജനങ്ങളുടെ മുമ്പിലേക്ക് വരുമെന്നാണ് ഇവിടെ അറിയിക്കുന്നത്. അപ്പോ ഇസ്രായേൽ വംശത്തിലേക്ക് അയച്ച ഒരു പ്രവാചകനായിരിക്കും, പ്രവാചകൻ, റസൂലൻ, റസൂൽ എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക ശരീഅത്തും ഘടനയും ഒക്കെ ആയി വരുന്ന ആളെയാണ് പ്രവാചകൻ റസൂൽ എന്ന് പറയുന്നത്. എല്ലാ പ്രവാചകന്മാരും നബിമാരായിരുന്നു, പക്ഷെ എല്ലാ നബിമാരും പ്രവാചകന്മാർ റസൂലായിക്കൊള്ളണമെന്നില്ല, ഒരു പ്രത്യേക ശരീഅത്തും ഒരു പ്രത്യേക സമൂഹത്തെയൊക്കെ കൈകാര്യം ചെയ്യുന്ന ആളുകളായിരിക്കും ഈ റസൂൽ എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഈസാ യഹ്യ നബി അലൈഹി ഇസ്ലാമിന്റെ അവിടെ റസൂൽ എന്ന് പ്രയോഗിച്ചില്ല, അതേസമയം ഈസാ നബി അലൈഹി ഇസ്ലാമിന്റെ അവിടെ ഖുർആൻ റസൂൽ എന്ന് പ്രയോഗിച്ചു. ഒരു റസൂലും കൂടിയായിരിക്കും ആ, അദ്ദേഹം അള്ളാഹുവിന്റെ ദൂതനായിരിക്കും, മാത്രമല്ല അദ്ദേഹം കാണിക്കുന്ന അത്ഭുത ദൃഷ്ടാന്തങ്ങളെ കുറിച്ച് അദ്ദേഹം തന്നെ പറഞ്ഞത് ഇതിനില്ല അള്ളാഹുവിന്റെ അനുമതി പ്രകാരമാണ്. അങ്ങനെ വലിയ അത്ഭുതങ്ങൾ കാണിച്ച പ്രവാചകനാണ് ഈസാ നബി അലൈഹി ഇസ്ലാം. ഈസാ നബി അലൈഹി ഇസ്ലാം പക്ഷികളുടെ രൂപം ഉണ്ടാക്കി അതിലെ കൂതുമ്പോൾ പോയപ്പോലും തയ്യാറാത് പക്ഷികളായി മാറും. വെള്ളപ്പാണ്ടുള്ളവരുടെയും കുഷ്ഠരോഗികളുടെയും രോഗങ്ങൾ സുഖപ്പെടുത്തും. അതേപോലെ തന്നെ നിങ്ങൾ കഴിച്ചത്, നിങ്ങളുടെ വീട്ടിൽ ഒളിപ്പിച്ചു വെച്ചതൊക്കെ അദ്ദേഹം വെളിപ്പെടുത്തി പറയും. ഇങ്ങനെയുള്ള ദൃഷ്ട അത്ഭുതങ്ങളൊക്കെ കാണിക്കുന്ന ഒരു പ്രവാചകൻ. ഇങ്ങനെ നല്ല ഒരു കൃത്യമായ വിശദീകരണം. ഈ അന്ന് മലക്കുകൾ പറഞ്ഞ അതേ വിശദീകരണം മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിക്ക് വഹയിലൂടെ അള്ളാഹു അറിയിച്ചു കൊടുത്തത് നജറാനിലെ ക്രിസ്തീയ സംഘത്തിന്റെ മുമ്പിൽ അള്ളാഹുവിന്റെ പ്രവാചകൻ അവതരിപ്പിക്കുകയാണ് ചെയ്തത്. ഈസാ നബി അലൈഹി ഇസ്ലാമിനെ കുറിച്ച് ഇനിയും മറിയമിനും മറ്റു സുഹൃത്തുക്കളൊക്കെ വരുമ്പോൾ നമുക്കത് ചെയ്യാൻ കൂടുതൽ പഠിക്കാൻ സാധിക്കും. അപ്പൊ ഈ വിഷയത്തെ അങ്ങനെ നമ്മൾ മനസ്സിലാക്കി പോകേണ്ടത്. ശരിക്കും ഇതര സമൂഹങ്ങളൊക്കെ നമ്മൾ ദാവാ സ്വഭാവത്തോട് കൂടിയ സംവാദങ്ങളും ചർച്ചകളൊക്കെ നടത്തണം. ഇസ്ലാമിനെ ശരിക്കും നല്ല നിലക്ക് ഖുർആൻ അവരുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ കഴിയണം. ഇതിന്റെ എല്ലാ തെളിവുകളും പ്രമാണങ്ങളും ഒക്കെ വേണമെങ്കിൽ ഇനി അവരുടെ തന്നെ വേദഗ്രന്ഥങ്ങളിലൊക്കെ ഇഷ്ടം പോലെ കാണാം, ഞാൻ എല്ലാം കൂടി ഉത്തരിക്കാൻ നേരമില്ലാത്തതുകൊണ്ടാണ്. ഈസാ നബി അലൈഹിസ്സലാം പ്രവാചകനാണെന്നതിന്റെ ഒരുപാട് സൂചന നിലവിലുള്ള അവരുടെ തന്നെ വേദഗ്രന്ഥങ്ങൾ ബൈബിളിന്റെ ഉദ്ധരണികളിലും അതേപോലെ തന്നെ ഉള്ള കാര്യങ്ങളിലൊക്കെ വളരെ കൃത്യമായി നമുക്ക് കാണാൻ കഴിയും. നമ്മൾ തഫ്സീറുകൾ വായിച്ചൊക്കെ മനസ്സിലാക്കാൻ കഴിയും. അപ്പൊ അതൊക്കെ നമ്മൾ പഠിച്ചൊരു താരതമ്യ പഠനങ്ങൾ ഒരു വലിയ വിഷയം നടത്തിയിട്ട് ഇതര സമൂഹങ്ങളുമായി ഇസ്ലാമിനെ നമുക്ക് ഏറ്റവും മാന്യമായി സംവദിക്കാനും ഇസ്ലാമിന്റെ സന്ദേശം അവർക്ക് എത്തിച്ചു കൊടുക്കേണ്ട ബാധ്യതയൊക്കെ നമുക്കുണ്ട്. അതാണ് ഖുർആൻ പഠിക്കുന്ന ആളുകളുടെ ഒരു ബാധ്യത. ഇങ്ങനെ പഠിച്ച് രസം കൊള്ളാനുള്ളതല്ല, ഇസ്ലാമിനെ നമ്മൾ ഉൾക്കൊണ്ടുകൊണ്ട് അള്ളാഹുവിന്റെ സന്ദേശം ആ ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കേണ്ട ബാധ്യത നമ്മൾ ഏറ്റെടുക്കേണ്ടവരാ. ആ ദൗത്യമാണ് നമ്മളെ ബാധ്യതയായിട്ടുള്ളത്. ഇതിൽ ചില ആളുകൾക്ക് ബൈബിളൊക്കെ നന്നായിട്ട് അറിയുന്നവർക്കുണ്ടെങ്കിൽ അവരെന്ത് ചെയ്യണം, ഈ വിഷയങ്ങളും കൂടി പഠിച്ചുകൊണ്ട് സമൂഹത്തിന് മുമ്പിൽ ഏറ്റവും നല്ല രീതിയിൽ നല്ല ഒരു സംവാദത്തിന് അവരൊക്കെ സമൂഹങ്ങളെ പ്രബോധന ദൗത്യത്തിലേക്ക് കൊണ്ട് ചില ആളുകളെ നമുക്ക് ചർച്ചകൾക്കൊക്കെ ചെയ്യാം. അതിനൊന്നും ഇവിടെ തടസ്സങ്ങളൊന്നുമില്ല. അങ്ങനെ ഇസ്ലാമിനെ നല്ല രീതിയിൽ അവതരിപ്പിക്കാൻ നമുക്ക് വജാദിൽ ഹുംബി നല്ല രീതിയിൽ അവരോട് സംസാരിക്കാൻ നമുക്ക് കഴിയണം. ഇൻഷാ അള്ളാ ബാക്കി ഭാഗങ്ങൾ നാളെ ക്ലാസ്സിൽ എടുക്കും. അപ്പൊ ഈ ഭാഷ വിഷയങ്ങളൊക്കെ നമ്മൾ ശരിക്കും നല്ല സൂക്ഷ്മമായിട്ട് നമ്മൾ പഠിക്കേണ്ടതുണ്ട്. ഈ ചില ആളുകൾ നമ്മളെ ഇടയിൽ വസുവാസുകൾ സൃഷ്ടിക്കും, നമ്മൾ വീണ് പോകാതിരിക്കാൻ നോക്കും. ഞാൻ മുമ്പ് വളരെ ചെറുപ്പത്തിൽ കോളേജിൽ നിന്ന് വിട്ട് ഒരു ഖത്തീബും ഒരു സ്കൂൾ അധ്യാപകനൊക്കെ ആയിട്ട് ജോലി ഏറ്റെടുത്ത ഒരു കമ്മ, ഒരു 21 വയസ്സേ ഉള്ളൂ. അവിടുത്തെ ആലുവയിലെ ഒരു പള്ളിയിലെ ഖത്തീബും അതേപോലെ അവിടുത്തെ ഒരു സ്കൂൾ അധ്യാപകനൊക്കെ ആയിരുന്നു. 21 വയസ്സ്. അപ്പൊ എനിക്കൊരു കത്ത് വന്നു. ഈ കത്തിൽ എഴുതിയിരിക്കുന്നത് എന്താ പറഞ്ഞാല്, നിങ്ങള് ഇസ്ലാമൊക്കെ അനുസരിച്ച് ജീവിച്ചാലുള്ള പ്രശ്നം എന്താ പറഞ്ഞാല്, നിങ്ങൾ തെറ്റുകുറ്റങ്ങളൊക്കെ ചെയ്താൽ അള്ളാഹു നിങ്ങളെ ശിക്ഷിക്കും, നരകത്തിലിടും. ഇസ്ലാമില് വലിയ തെറ്റും ശിക്ഷക്കെയാണ് ഏർപ്പെടുത്തിയിട്ടുള്ളത്. അതേസമയം നിങ്ങൾ യേശുവിൽ വിശ്വസിച്ചാൽ നിങ്ങളെ മുഴുവൻ പാപങ്ങളും യേശു ഏറ്റെടുത്തോളൂ, നിങ്ങൾക്ക് എങ്ങനെയും ജീവിക്കാം. കത്തുകൾ വായിച്ചു കഴിഞ്ഞാൽ ഭയങ്കര സുഖമുള്ള ഒരു പരിപാടിയാണ്. എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, അതൊക്കെ യേശു ഏറ്റെടുത്തോളും, അതുകൊണ്ട് ഇതിനേക്കാളൊക്കെ സുഖകരമായ കാര്യം അതാണ് എന്ന് പറഞ്ഞ് പള്ളിയിലെ ഖത്തീബിന് അഡ്രസ്സ് ചെയ്തിട്ടാണ് അവർക്ക് അവർ ദാവത്ത് നടത്തി. അപ്പൊ അവരൊരു അമ്പിയർ ആലോചിച്ച് നോക്കി, ഖത്തീബിനാണ് ഇങ്ങനെ എഴുതി അയക്കണത്. പക്ഷെ സംഭവമൊക്കെ പറഞ്ഞത് ശരിയാണ്, പക്ഷെ അവിടെ ഏറ്റെടുക്കാൻ ഒരു ഈസാ നബി ഉണ്ടാവില്ല, നമ്മളെ പാപഭാരങ്ങൾ ഏറ്റെടുക്കാൻ ഒരു ശക്തിയും പരലോകത്ത് ഉണ്ടാവില്ല. ഇത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. അപ്പൊ നമ്മളിൽ വസുവാസുകൾ സൃഷ്ടിക്കാനും അതേപോലെ അതിൽ എഴുതിയിരുന്നാണ് ഈ മറിയ ബീവിയെ കുറിച്ച് എന്തോരം ഖുർആനിൽ പറഞ്ഞിരിക്കുന്നു, അതേസമയം അമിന ബീവിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടോ, ഈസാ നബിയെ കുറിച്ച് എത്ര തവണ വിശുദ്ധ ഖുർആൻ പറഞ്ഞിരിക്കുന്നു, പക്ഷെ മുഹമ്മദ് നബിയെ കുറിച്ച് ആകെ 4 തവണ അല്ലേ പറഞ്ഞിട്ടുള്ളൂ. ഞാൻ അന്നത്തെ കുസൃതിയിൽ എഴുതിയത് മുഹമ്മദ് നബിനെ കുറിച്ച് മാത്രമല്ല അബുലഹബിനെ കുറിച്ചും ഫിറാവിനെ കുറിച്ചും നമ്രൂദിനെ കുറിച്ചും ഒക്കെ പറഞ്ഞിട്ട് ഞാനൊരു കത്തയക്കുകയൊക്കെ ചെയ്തു. പക്ഷെ ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്ന് പറഞ്ഞാല്, നമ്മളിൽ അറിവ് ശരിക്കില്ലെങ്കിൽ വസുവാസികൾ സൃഷ്ടിക്കും, പകരം നമ്മൾ അറിവുകൾ നേടി അവരെ ശരിയായ സത്യപ്രബോധനം വഹിക്കുകയാണ് യഥാർത്ഥത്തിൽ ഈ വിഷയത്തിലൂടെയൊക്കെ നമ്മൾ ചെയ്യേണ്ടത് എന്ന് കൂടി സൂചിപ്പിക്കുകയാണ്, അവസാനിപ്പിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരുപാട് ആളുകൾ ദുആ ചെയ്യാൻ വേണ്ടി ആവശ്യപ്പെട്ടിട്ടുണ്ട്. ചിലര് രോഗങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്നവരുണ്ട്. ഈ കോവിഡ് രോഗം വല്ലാതെ നമ്മളെ ബാധിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, ഓരോ ദിവസവും വർദ്ധിക്കുകയാണ്. നമ്മൾ കാര്യമായി പ്രാർത്ഥിക്കണം. ഞാൻ എല്ലാവരുടെ പേരെടുത്ത് പറയുന്നില്ല. ആരൊക്കെ വസിയത്ത് നൽകി അള്ളാഹു അവരുടെ രോഗങ്ങളൊക്കെ അല്ലെങ്കിൽ ദുആ ചെയ്യാൻ വേണ്ടി ആവശ്യപ്പെട്ടു അവരുടെ ഒക്കെ രോഗങ്ങൾ അള്ളാഹുവെ നിശിഫയാക്കി കൊടുക്കുമാറാകണെ. അല്ലാത്തവരുടെയും രോഗങ്ങളൊക്കെ നിശിഫയാക്കി കൊടുക്കുമാറാകണെ. പലരും നമ്മളിൽ നിന്ന് വിട്ടുപിരിഞ്ഞിട്ടുണ്ട്. ബഹുമാന്യനായ യൂസുഫ് ഉമരി സാഹിബിന്റെ മാതാവ് ഇന്നലെ അള്ളാഹുവിലേക്ക് യാത്ര തിരിച്ചു. അള്ളാഹു സുബ്ഹാനഹു വതആല അവർക്ക് മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതേപോലെ നമ്മളിൽ നിന്ന് പലരും യാത്ര തിരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അള്ളാഹു അവർക്കൊക്കെ മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കുമാറാകണേ. നമ്മുടെ കൂട്ടത്തിൽപ്പെട്ട ആളുകൾ തന്നെ പലരും രോഗങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്നുള്ള അവരുടെ രോഗങ്ങളൊക്കെ ശിഫയാക്കി കൊടുക്കുമാറാകണേ. അല്ലാഹുമ്മ ജാലിൽ ഖുർആന ലിഖുലൂബിന ളിയാഅ വലി അബ്സാരിന ജലാഅ വലി അസ്ഖാമിന ദവാഅ വലി ദുനൂബിന മുമഖ്ഖിസ വാനി നാരി മുഖല്ലിസ അല്ലാഹുമ്മ നജ്നാ മിൻ അദാബിൽ ഖബ്രി വ മിൻ അദാബിൻ നാർ അല്ലാഹുമ്മ ഗ്ഫിർ ലനാ ദുനൂബനാ യാ റബ്ബൽ ആലമീൻ അല്ലാഹുമ്മ ദഖൽനാ ഫീ ജന്നതികൽ നഖീം റബ്ബനാ ളലംനാ അൻഫുസനാ വ ഇല്ലം തഗ്ഫിർ ലനാ വ തർഹംനാ ലനകൂലന്ന മിനൽ ഖാസിരീൻ അല്ലാഹുമ്മ ഇന്നാ നസ്അലുക ഇൽമൻ നാഫിയാ വ റിസ്ഖൻ തയ്യിബാ വ അമല മുതഖബ്ബല ربنا ظلمنا انفسنا وان لم تغفر لنا وترحمنا لنكونن من الخاسرين اللهم لا تدع لنا ذنبا الا غفرته ولا هما الا فرجته ولا دينا الا قضيته ولا مريضا الا شفيته ولا مبتلا الا عافيته ولا ضالا الا هديته اللهم اقسم لنا من خشيتك ما تحول به بيننا وبين معاصيك
ولا تجعل مصيبتنا في ديننا ولا تجعل الدنيا اكبر همنا ولا مبلغ علمنا ولا تسلط علينا من لا يرحمنا ربنا آتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار اللهم اشف امراضنا ويسر امورنا يا رب العالمين اللهم اشف امراضنا ويسر امورنا يا رب العالمين ربنا آتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار واخر دعوانا الحمد لله رب العالمين السلام عليكم ورحمة الله وبركاته.